how right from the beginning of the Bible you find a division between two types of people.
ലോകത്തിന്റെ ആരംഭം മുതൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ തന്നെ നാം പഠിച്ചാൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു വിഭാഗീയത നാം ആദ്യം മുതൽ തന്നെ കാണുന്നുണ്ട്.
The first two children that we read of in the Bible are Cain and Abel.
വേദപുസ്തകത്തിൽ നാം ആദ്യമായിട്ട് വായിക്കുന്ന രണ്ട് മക്കൾ ഹാബേലും കായേനുമാണ്.
And there was a division.
അവർ തമ്മിൽ ഒരു വിഭാഗീയ ഇതുണ്ടായി.
They grew up in the same home.
ഒരേ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്.
The same parents.
ഒരേ മാതാപിതാക്കളാണ്.
Same surroundings, upbringing.
അവരെ വളർത്തിക്കൊണ്ടുവന്ന ചുറ്റുപാടുകളെല്ലാം ഒന്ന് തന്നെയാണ്.
But they went in two completely different directions.
എന്നാൽ അവരെ രണ്ടുപേരും വ്യത്യസ്തമായ രണ്ട് ദിശയിലേക്കാണ് പോയത് എന്ന് നാം കാണും.
You find that throughout scripture.
ദൈവവചനത്തിലെ ഉടനീളം നാം കാണുന്നത് തന്നെയാണ്.
You see, among when Jesus was on earth,
യേശു ലോകത്തിലായിരുന്നപ്പോൾ
so many thousands of people heard the same message.
അനേക ആയിരം ജനങ്ങൾ ഒരേ സന്ദേശം ശ്രവിച്ചവരാണ്.
Very few followed him.
എന്നാൽ അതിൽ കുറച്ചു പേര് മാത്രമേ കർത്താവിനെ പിൻപറ്റിയുള്ളൂ.
Out of all those years of preaching, how many people waited for the Holy Spirit on the day of Pentecost?
ഇത്രയും വർഷങ്ങളിലെ പ്രസംഗത്തിന് ശേഷവും പെന്തക്കോസ്ത് ദിവസത്തിൽ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരുന്നവർ എത്ര പേരാണ്?
120.
വെറും 120 പേര് മാത്രം.
What about all the other thousands of people who were healed and who heard God's message? They were not there.
ദൈവത്തിന്റെ വചനം ശ്രവിച്ചവരും രോഗസൗഖ്യം പ്രാപിച്ചവരും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അനുഭവിച്ചവരും അവരെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അവരെ ആരെയും ഈ 120 കൂട്ടത്തിൽ നാം കാണുന്നില്ല.
Huge crowds who came to be healed.
വലിയൊരു പുരുഷാരം സൗഖ്യം പ്രാപിക്കാൻ യേശുവിനെ പിൻപറ്റിയതായിട്ട് നാം കാണുന്നു.
But to seek God for the power of the Holy Spirit, 120.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്നത് 120 പേര് മാത്രമാണ്.
We need to understand this.
നാം ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
So many come to God for his blessings.
ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അനേകരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്.
If you preach a message saying that the Lord will bless you.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള ഒരു സന്ദേശം നിങ്ങൾ പ്രസംഗിച്ചാൽ,
particularly with material things.
പ്രത്യേകിച്ച് ഭൗതികമായ നന്മകളെക്കുറിച്ച്,
physical healing.
ശാരീരിക സൗഖ്യത്തെക്കുറിച്ച്,
so many people will come.
അനേകരെ ഇങ്ങനെയുള്ള ഒരു സന്ദേശം കേൾക്കുവാൻ അനേകർ കടന്നു വരും.
They don't want to live a holy life.
എന്നാൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല അവർ പലരും.
That's why Jesus, when he healed sick people, he said, "Don't tell anybody."
അതുകൊണ്ടാണ് അനേക രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും യേശു ശക്തമായി അവരോട് പറഞ്ഞത് മറ്റാരോടും ഇത് പോയി പറയരുത് എന്ന്.
Today it is the opposite.
എന്നാൽ ഇന്ന് നേരെ വിപരീതമാണ് നാം കാണുന്നത്.
People who are not even properly healed, they get them in front of mics to testify.
പൂർണ്ണ സൗഖ്യം പ്രാപിക്കാത്ത ഒരുപോലും മൈക്കിന്റെ മുന്നിൽ കടന്നു വന്നവരുടെ സാക്ഷ്യങ്ങൾ സൗഖ്യം പ്രാപിച്ചു എന്ന് പ്രസ്താവിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും.
It is another spirit. It is another Jesus.
അത് മറ്റൊരു ആത്മാവാണ്. അവർ പ്രസംഗിക്കുന്ന മറ്റൊരു യേശുവിനെയാണ്.
It's very easy to find out if you compare all this with scripture.
നിങ്ങൾ ഈ ദൈവവചനം പൂർണ്ണമായിട്ടും പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കത് താരതമ്യപ്പെടുത്തുവാൻ കഴിയും.
I have come to this conclusion that the vast majority of Christians do not know the real Jesus.
ഇങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കടന്നു വന്നത്. അനേക ക്രിസ്ത്യാനികൾ അനേകർക്കും യഥാർത്ഥമായി യേശുവിനെ അല്ല പിൻപറ്റുന്നത്.
They are following another Jesus.
അവര് മറ്റൊരു യേശുവിനെയാണ് പിൻപറ്റുന്നത്.
So we need to see what is it that made people like Abel get God's approval and Cain not get God's approval.
നാം ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഹാബേലിനെ പോലെ ഒരാൾക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചതും കായന് ദൈവപ്രസാദം ലഭിക്കാതെ പോയതും?
It says in Hebrews 11 that by faith Abel offered a better sacrifice to God.
എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ ഹാബേൻ കായേന്റിൽ നല്ലൊരു യാഗം ദൈവത്തിന് അർപ്പിച്ചു.
Hebrews 11:4.
എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 4 വാക്യം.
By that he obtained a testimony that he was righteous.
അതുകൊണ്ട് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായേന്റിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്നുള്ള സാക്ഷ്യം ലഭിച്ചു.
And God testified about his gifts. Because God testified about Abel's gifts.
അത് ദൈവ ഹാബേലിന്റെ ആ വഴിപാടിനെ ദൈവം സാക്ഷ്യം കൽപ്പിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു.
So why did God give a testimony about Abel's gifts and not Cain's gifts.
ഹാബെലിന്റെ വഴിപാടിനെ ദൈവം എന്താണ് സാക്ഷ്യം കൽപ്പിക്കുവാൻ കാരണവും കായന്റെ വഴിപാട് ദൈവം സാക്ഷ്യം കൽപ്പിക്കാതിരിക്കുവാൻ കാരണവും.
I want to tell you, when you study the scripture, you come across a passage like that, you must stop and ask.
നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ അവിടെ നിർത്തിയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ദൈവത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു.
I come to see the little children who ask and keep on asking many, many questions to their parents. They are the ones who really develop well.
നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ കൂടുതൽ മാതാപിതാക്കളോട് ചോദ്യം ചോദിക്കുന്ന അവരാണ് നന്നായിട്ട് അവരുടെ ജീവിതത്തിൽ പക്വത പ്രാപിച്ചു വരുന്നത്.
Daddy, why is it like this?
ഡാഡി എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ?
How does this happen?
ഇത് എങ്ങനെയാണ് സംഭവിച്ചത്?
You keep answering those questions.
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ
that type of curiosity is very good in a child.
ഇങ്ങനെയുള്ള ജിജ്ഞാസ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലൊരു ഗുണമാണ്.
Won't you like to have children like that?
അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ?
Then dumb children who never ask anything.
എന്നാൽ ഒന്നും അങ്ങനെ ഒരു ചോദ്യവും ചോദിക്കാത്ത ചില ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും മറ്റുള്ളവർ.
I find I keep asking questions about all types of things all the time.
എല്ലായ്പ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് എനിക്ക് ഇഷ്ടം.
And I do that when I go to the Bible.
വേദപുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്.
I read a verse like this.
ഞാൻ ഇങ്ങനെ ഒരു വാക്യം വായിക്കുമ്പോൾ
and I say, why did God testify about his gifts?
എന്തുകൊണ്ടാണ് ഹാബേലിന്റെ വഴിപാടിനെ കുറിച്ച് ദൈവം സാക്ഷ്യം കൽപ്പിച്ചത്?
Because it says here that though he is dead, he is still speaking a message to me.
ആകാരം ഇവിടെ പറയുന്നത് അവൻ മരിച്ചിട്ടും ഇപ്പോഴും അവൻ വിശ്വാസത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
And I want to hear that message.
ആ സന്ദേശം എന്താണെന്നുള്ളത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Some people read this and they just go to the next verse.
ചിലര് ഇത് വായിച്ചിട്ട് അടുത്ത വാക്യത്തിലേക്ക് കടന്നുപോകുന്നു.
I want to tell you how I study the Bible.
ഞാൻ എങ്ങനെയാണ് വേദപുസ്തകം പഠിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
When I come to a verse I don't understand.
എനിക്ക് മനസ്സിലാകാത്ത ഒരു വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ
I say, Lord, I want to understand that before I go to the next one.
കർത്താവേ, അടുത്ത വാക്യത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നതിന് മുമ്പ് ഈ വാക്യം പഠിക്കാൻ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
It's like if a child is studying addition.
ഈ തമ്മിൽ കൂട്ടുന്ന ആ ഒരു കണക്ക് പഠിക്കുന്ന കുഞ്ഞിനെ പോലെ.
And he can't understand.
അവന് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ
What do you say?
എന്താണ് പറയുന്നത്?
Okay, forget addition, let's go to subtraction.
അതുകൊണ്ട് കൂട്ടുന്നത് മറന്നിട്ട് കുറയ്ക്കുന്ന ആ കണക്ക് പഠിക്കാം.
He says, I can't understand subtraction.
പിന്നെ അദ്ദേഹം പറയുന്നു ഇത് തമ്മിൽ കുറയ്ക്കുവാനും എനിക്ക് അറിയില്ല.
Forget it, let's go to multiplication.
എന്നാ പിന്നെ അത് പോട്ടെ, ഗുണന പട്ടികയിലേക്ക് നമുക്ക് കടന്നു പോകാം.
You think your child will understand anything?
അങ്ങനെയുള്ള ഒരു കുഞ്ഞ് എന്തെങ്കിലും പഠിക്കും മനസ്സിലാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു?
You say, if you don't understand addition, let's spend the next 1 week studying addition.
അതെ, നിങ്ങൾ കൂട്ടുന്ന കണക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിരുന്ന് അത് പഠിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക്
പോകും.
ഇത് പഠിച്ച് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റതിലേക്ക് പോകുവാൻ കഴിയുന്നത്? അങ്ങനെയാണ് ഞാൻ ദൈവവചനം പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്കിത്
മനസ്സിലാകുന്നത്.
നിങ്ങളും ഇങ്ങനെയുള്ള ഒരു വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
When I read that Jesus could not heal many people.
യേശുവിനെ അനേകരെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള വാക്യം ഞാൻ വായിക്കുമ്പോൾ
Matthew 13:58.
മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം.
He did not do many miracles.
അവിടെ വലിയ അത്ഭുതങ്ങൾ അനേകം അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിനെ കഴിഞ്ഞില്ല എന്ന് നാം വായിക്കുന്നു.
Because of their unbelief.
അവരുടെ അവിശ്വാസം നിമിത്തമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നാം വായിക്കുന്നു.
And in Mark 6:5.
എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം.
It says he could not do many miracles there.
അവിടെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുവിനെ കഴിഞ്ഞില്ല.
That means he wanted to do it but he couldn't do it.
അവിടെ ചെയ്യുവാൻ യേശു ആഗ്രഹിച്ചെങ്കിലും അവിടെ ചെയ്യുവാൻ യേശുവിനെ കഴിഞ്ഞില്ല.
Because of their unbelief.
അവരുടെ അവിശ്വാസം കാരണമായിട്ടാണ്.
So I stopped at that.
അവിടെ ഞാൻ നിന്നു.
I said, Lord, is it possible that you want to do some miracles for me that you can't do?
ദൈവമേ, ഇത് സാധ്യമാണോ? ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നു, പക്ഷേ നിനക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല.
For me.
എനിക്ക് വേണ്ടി.
Because of my unbelief.
എന്റെ അവിശ്വാസം കാരണം എന്റെ ജീവിതത്തിൽ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അത്ഭുതം നിനക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല.
Absolutely convinced that there are many miracles that God wants to do for his children they never experience because of their unbelief.
ദൈവ ജനത്തിന് വേണ്ടി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അനേക അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാത്തത് അവരുടെ അവിശ്വാസം നിമിത്തമാണ്.
You know, even salvation is by faith.
രക്ഷ പോലും വിശ്വാസത്താലെയാണ് എന്ന് ദൈവവചനത്തിൽ
വായിക്കും.
വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനും സ്വർഗത്തിൽ പോകുവാനും
കഴിയില്ല.
ഏറ്റവും വലിയ അത്ഭുതങ്ങൾ രോഗസൗഖ്യമല്ല.
The greatest miracle is to be free from sin.
പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം.
Because sickness is even atheistic doctors can sometimes heal you from.
നിങ്ങളുടെ രോഗത്തിൽ നിന്ന് ദൈവവിശ്വാസം ഇല്ലാത്ത ഡോക്ടർമാർക്കും നിങ്ങളെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയും.
You know, they have studied your body and they know medicines and they can heal you.
അവരെ വൈദ്യശാസ്ത്രത്തിൽ പഠിച്ചത് കാരണമായിട്ട് അവർക്ക് മരുന്ന് തന്ന് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും.
But the greatest miracle is what no man can do to save you from the power of sin in your life.
എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഒരു തന്നെ സ്വതന്ത്രനാക്കുക എന്നുള്ളതാണ്.
So let's look at Cain and Abel.
നമുക്ക് ഹാബെലിനെയും കായിനെയും നോക്കാം.
Genesis chapter 4.
ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം.
If you've heard me speak on this before, you know the answer.
ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ
but if you have not
ഇല്ലെങ്കിൽ
tell me the answer to this question
നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം തരുക
verse 3 to 5
അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം
Cain brought an offering to the Lord from the fruit of the ground
ഹാബെയിൻ ആട്ടിടയനും കയിൻ കൃഷിക്കാരനുമായിരുന്നു
verse 3
അതിന്റെ മൂന്നാം വാക്യം കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട്
കൊണ്ടുവന്നു
ഹാബെലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ ഒന്നിനെ
അവരുടെ
മേദസ്സിൽ നിന്ന് തന്നെ വഴിപാട്
കൊണ്ടു Lord had regard for Abel's offering and for Cain's offering he didn't have a regard
കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല
but for the Abel and
ഹാബെലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു എന്ന് നാം വായിക്കുന്നു
so what is the difference
ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്
the difference is there it's written right there
അതിന്റെ ഇത് തമ്മിലുള്ള വ്യത്യാസം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്
but maybe you didn't notice it
നിങ്ങൾ ഒരുപക്ഷേ അത് ശ്രദ്ധിച്ചു കാണുകയില്ല
that's just an example of how carelessly we can read scripture
ദൈവവചനം ശ്രദ്ധയില്ലാതെ നാം വായിച്ചു പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാകും
I never noticed it for nearly 20 years of reading the bible
20 വർഷത്തോളം വേദപുസ്തകം വായിച്ചിട്ടും എനിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല
till one day I saw it
എന്നാൽ ഒരു ദിവസം ഞാൻ അത് കണ്ടപ്പോൾ
have you seen it
നിങ്ങൾ കണ്ടോ
What is the difference between Cain's offering and Abel's offering?
ഹാബെലിന്റെ വഴിപാടിലും കായന്റെ വഴിപാടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
Most Christians say because Abel brought blood, Cain did not bring blood.
അനേക വിശ്വാസികളും പറയും ഹാബെല് അതെ രക്തമുള്ള ആടിനെ കൊണ്ടുവന്നു എന്നാൽ കായനെ കൃഷിവർഗ്ഗത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്.
They were not offering a sin offering. Sin offering needed blood.
അവർ ഒരു പാപയാഗത്തിനുള്ള വഴിപാടല്ല കൊണ്ടുവന്നിരുന്നത്.
There was no teaching those days about that.
അന്നുവരെ അങ്ങനെ ഒരു പഠിപ്പീരുമില്ലായിരുന്നു
that came in the days of Moses
അത് മോശയുടെ ന്യായപ്രമാണ കാലത്താണ് യാഗവും വഴിപാടും ഒക്കെ
till then they were offering an offering of thanksgiving
അതുവരെ അവരെ ദൈവത്തിന് നന്ദി കരയേറ്റുന്ന ഒരു വഴിപാടാണ്
so that means if they got a good crop they would give part of that as an offering thank you lord
അവർക്ക് അവരെ കൃഷിഫലത്തിൽ നിന്ന് നല്ല വിളവ് ഉണ്ടാകുമ്പോൾ അതിന് നന്ദി സൂചകമായി ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുമായിരുന്നു
Cain was tiller of the ground so he brought from ground that is perfectly okay
kaine oru krishikaranayirunnathukonde thante krishi phalathil ninnana devathinu vazhipadu kodu
abel was a keeper of flock so he brought something from the flock that was okay
habel aatideyanayirunnathukonde thante aatin kootathil ninnu oru aadine vazhipadu kondu
if you blindly believe what you read in bible commentaries and all you'll never understand the bible
adhe bible commentaries lokke ezhuthirikkunnathu nammal vaayichu padichale palappozhum yathartha satyam namukku manasilagilla
one of the greatest blessings in my life was that I never went to a bible school
ende jeevithile ethom valiya anugraham njan orikkalum oru bible school il poi padichittilla ennu
I got all types of wrong teachings
angane engile pala vidhathilulla thettaya upadeshangalum enikku padikkuvan idayavum avaru
no prophet or apostle in the bible came from a bible school
വേദപുസ്തകത്തിലെ ഒരു പ്രവാചകനും ഒരു അപ്പോസ്തോലനും ഒരു ബൈബിൾ സ്കൂളിലും പഠിച്ചവനല്ല
The false prophets came from the Bible school.
എന്നാൽ ദുരുപദേഷ്ടാക്കന്മാർ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്നവരാണ്
So don't think you can understand truth by reading a lot of books.
കുറെ അധികം പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് ദൈവവചനം മനസ്സിലാക്കാമെന്ന് ധരിക്കരുത്
Say Lord I want you to show me the truth here.
എന്നാൽ കർത്താവിനോട് പറയ കർത്താവേ ഞാൻ ഇവിടെയുള്ള ഈ യഥാർത്ഥമായ സത്യം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു
Read the Bible slowly.
ദൈവവചനം വളരെ പതുക്കെ സാവകാശത്തിൽ നാം വായിക്കണം
and like when you come to a stop light and it's red stop
നമ്മൾ ഈ ട്രാഫിക്കിന്റെ ഒക്കെ റെഡ് ലൈറ്റിന്റെ അടുത്ത് വന്ന് നമ്മൾ വണ്ടി നിർത്തുന്നത് പോലെ
you come to a verse and you don't understand there's a red light
നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു വാക്യം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവിടെ നിർത്തണം
that's a red light
അതൊരു ചുമന്ന ലൈറ്റ് ആണ്
then I read that verse again next day
ഞാൻ അടുത്ത ദിവസം പിന്നെയും ആ വാക്യം വായിക്കും
the red light is still there
ആ ചുമന്ന ലൈറ്റ് അവിടെ പിന്നെയും ഉണ്ട്
When does it become green?
എപ്പോഴാണ് അത് പച്ചയാകുന്നത്?
When you understand it.
നിങ്ങൾ അത് മനസ്സിലാക്കുമ്പോഴാണ്.
Then God says you can go now.
അപ്പോൾ ദൈവം പറയും ഇനി നിങ്ങൾക്ക് പോകാം.
To the next verse.
അടുത്ത വാക്യത്തോട്.
That may be a slow way of reading the Bible.
അങ്ങനെയാണ് നമ്മൾ സാവകാശത്തിൽ വേദപുസ്തകം
പഠിക്കേണ്ടത്.
അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ദൈവവചനത്തിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ
കഴിയും.
വേദപുസ്തകം മുഴുവനും നാം അങ്ങനെ വായിക്കണമെന്നില്ല.
So I used to have two methods of Bible study.
എനിക്ക് രണ്ട് വിധത്തിലുള്ള വേദപുസ്തക പഠനത്തിന്റെ രീതിയുണ്ട്.
Particularly in my single days.
ആ കാര്യം ഞാൻ വിവാഹത്തിനാകുന്നതിന് മുമ്പ്
I would read large sections together.
ഞാൻ ഒരുമിച്ച് ഒരു ഭാഗം കുറേയധികം വായിക്കുമായിരുന്നു.
Sometimes a whole book.
ചിലപ്പം ഒരു പുസ്തകം ഒരു പുസ്തകം മുഴുവൻ വായിക്കും.
Sit down on a holiday and read a whole book.
ഒരു അവധിക്ക് കുത്തി ഇരുന്നിട്ട് ഒരു ഒരു പുസ്തകം മുഴുവൻ വായിക്കും.
Jeremiah or Ezekiel or something like that.
എസെക്കിയേലോ ജെറമിയാവോ അവരുടെ ഒരു പുസ്തകം മുഴുവൻ.
Along with that,
അതിനോട് കൂടെ തന്നെ
I would have another type of study which would take me only to one verse a day sometimes.
എന്നാൽ ചില ദിവസങ്ങളിൽ ഒരു വാക്യം മാത്രം പഠിക്കുന്ന വിധത്തിലുള്ള ഒരു അതിനോട് കൂടെ തന്നെ ഒരു പഠന രീതിയും എനിക്കുണ്ടായിരുന്നു.
One was to get an overall view of the Bible and the other was to understand each verse.
ഒന്ന് ഈ വേദപുസ്തകത്തെ കുറിച്ച് ആഗമനമുള്ള ഒരു ബോധ്യം ലഭിക്കുന്നതിനും ഒന്ന് ഓരോ വാക്യങ്ങളും പഠിക്കുന്നതിനും.
Why is this so important?
എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള രീതികൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്?
Because I believed in all the millions of books in the world there's only one book written by God.
ലോകത്തിലുള്ള ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളിൽ ദൈവം എഴുതിയ ഒരേ ഒരു പുസ്തകം അത് ദൈവവചനം മാത്രം.
And just like you would encourage your children to study that particular book for their subject in their examination, that's how I study the Bible.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ പഠിക്കുന്ന സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടി അവരുടെ പാഠപുസ്തകങ്ങൾ പഠിക്കുവാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കുന്നതുപോലെയാണ് ഞാൻ ദൈവവചനം പഠിക്കുന്നത്.
And that is how I encouraged my four sons to study the Bible too.
അങ്ങനെയാണ് എന്റെ നാല് ആൺമക്കളെയും വേദപുസ്തകം പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിപ്പിച്ചത്.
They are all married now and if I ask them to study the Bible now they won't have any time.
അവരെല്ലാം ഇന്ന് വിവാഹിതരാണ്. ഇപ്പോൾ അവരോട് വേദപുസ്തകം പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് അതിനൊന്നും സമയം കാണുകയില്ല.
I started teaching them the Bible when they were 6 or 7 years old.
അവരെ 6 വയസ്സ് 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവരെ ഞാൻ വേദപുസ്തകം പഠിപ്പിക്കാൻ തുടങ്ങി.
By the time they left my home at the age of 18 for college.
18 വയസ്സായി അവർ വീട്ടിൽ നിന്ന് പഠനത്തിനായിട്ട് കോളേജിലേക്ക് പോകുന്ന സമയം വരെ
all four of them really knew the scriptures.
ആ സമയത്തോളം അവർ അതിനുള്ളിൽ അവർ വേദപുസ്തകം നന്നായി പഠിച്ചിരുന്നു.
That was my responsibility as a father.
ഒരു പിതാവ് എന്ന നിലയ്ക്ക് അത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു.
And that is your responsibility as a father to teach your children.
ഒരു പിതാവ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
Otherwise you fed them, clothed them, got them a good degree and all, they'll be useless for God when they grow up.
അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ അവർക്ക് ആഹാരവും കൊടുത്ത് വസ്ത്രവും കൊടുത്ത് വേണ്ട നല്ല ഡിഗ്രിയും ഒക്കെ കോളേജിൽ നിന്ന് സമ്പാദിച്ചു കൊടുത്തു, പക്ഷേ ദൈവത്തിന് തീരെ പ്രയോജനമില്ലാത്തവരായിട്ട് അവർ വളർന്നു.
ബൈ ഓൾ മീൻസ് ഗിവ് ദം ഗുഡ് ഫുഡ്, ഗുഡ് ക്ലോത്തിങ്, ഗുഡ് എഡ്യൂക്കേഷൻ, ദാറ്റ്സ് ഓൾ ഗുഡ്.
ഏത് നിലയിലും അവർക്ക് തീർച്ചയായും നിങ്ങൾ നല്ല ആഹാരവും നല്ല വസ്ത്രവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കണം.
ബട്ട് യു ഹാവ് നോട്ട് ഗിവൻ ദം ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്
എന്നാൽ അത് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ദൈവവചനം അവരെ അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ്.
ഇറ്റ്സ് ലൈക്ക് സെൻഡിങ് യുവർ ചിൽഡ്രൻ ടു സ്കൂൾ ടു സ്റ്റഡി ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി ആൻഡ് ദേ ഡോണ്ട് സ്റ്റഡി മാത്സ്.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും മാത്രം പഠിപ്പിച്ചിട്ട് അവരെ കണക്ക് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാതിരിക്കുന്നത് പോലെയാണ്.
മാത്സ് ആൻഡ് സയൻസ് ആർ ഫാർ മോർ ഇമ്പോർട്ടന്റ് ദാൻ ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി.
സയൻസും മാത്തമാറ്റിക്സുമാണ് ഹിസ്റ്ററിയെക്കാട്ടിലും ജിയോഗ്രഫിയെക്കാട്ടിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്.
There's no school in the world that does not teach maths and science.
മാത്സും മാത്തമാറ്റിക്സും സയൻസും പഠിപ്പിക്കാത്ത ഒരു സ്കൂളുകളും ലോകത്തിലില്ല.
There must be no Christian family that does not teach their children scripture.
ദൈവവചനം പഠിപ്പിക്കാത്ത ഒരു ക്രിസ്തീയ കുഞ്ഞുങ്ങളെ ദൈവവചനം അഭ്യസിപ്പിക്കാത്ത ഒരു ക്രിസ്തീയ കുടുംബം ഉണ്ടാകാൻ പാടില്ല.
I would say a school that does not teach maths and science, whatever else it may teach in school, it's a useless school.
മാത്തമാറ്റിക്സും സയൻസും പഠിപ്പിക്കാത്ത സ്കൂൾ ബാക്കി എന്തൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളായിരുന്നാലും അതൊരു പ്രയോജനമില്ലാത്ത സ്കൂൾ.
I will not send my child to a school and neither will you.
അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വിടത്തില്ല. നിങ്ങളിൽ ആരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
And what about parents who never teach their children scripture?
അങ്ങനെയെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ വേദപുസ്തകം ദൈവവചനം അഭ്യസിപ്പിക്കാത്ത മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം?
Father's responsibility.
അത് ആ കുടുംബത്തിന്റെ നാഥനായ പിതാവിന്റെ ഉത്തരവാദിത്തമാണ്.
Says fathers, bring up your children in the instruction of the Lord.
ഇവിടെ ദൈവവചനം പറയുന്നത് പിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ അഭ്യസിപ്പിച്ചു
കൊണ്ടുവരുക. അവരെ
സഭായോഗത്തിന് കൊണ്ടുപോകുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്.
Teach them at home.
അവരെ ഭവനത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച്.
Get them a picture Bible when they're very small so that they can read that.
അവർ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചിത്രങ്ങളൊക്കെ ഉള്ള വിധത്തിലുള്ള വേദപുസ്തകം അവരെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക.
As soon as they start reading, encourage them to read those picture Bibles and get to know the scripture.
അവർക്ക് വായിക്കാനുള്ള കഴിവാകുമ്പോൾ മുതലേ അവരെ ആ പടങ്ങൾ കൂടി കാണിച്ചിട്ട് ആ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക.
So that in their generation they can grow up to be witnesses for Christ instead of just meeting attenders
avare angane engil maatrame avare talamurayil avarku kartavinte mahathumulla saakshigalayittu nilkuvan kazhigeyullu allengil avar chumma verade meetingalu maatram attend cheynavarayi theerum.
I never wanted my children to be meeting attenders when they grow up.
അവരെ വലുതാകുമ്പോൾ ഈ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നവർ മാത്രമായിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ഒരിക്കലും
ആഗ്രഹിച്ചിട്ടില്ല.
കർത്താവിന് വേണ്ടി അഗ്നി ജ്വലിക്കുന്ന സാക്ഷികളായിട്ട് അവരുടെ തലമുറയിൽ നിൽക്കുവാൻ തക്കവണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
ബിക്കോസ് വെൻ ഐ സീ ദം ഇൻ ഹെവൻ ഐ ഡോണ്ട് വാണ്ട് ദം ടു ഗെറ്റ് ദേർ as useless members who did nothing for the Lord.
അതെ, കാരണം അവരുമായിട്ട് ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എന്റെ കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പ്രയോജനവും ഇല്ലാത്തവരായിട്ട് അവിടെ നിൽക്കുന്നത് കാണുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
അനേക ക്രിസ്തീയ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങള് അങ്ങനെ ആയി തീരുമെന്ന് ഞാൻ
ഭയപ്പെടുന്നു.
കാര്യം ആ മാതാപിതാക്കളും അങ്ങനെയുള്ളവരാണ്.
They're so zealous to make money and so many things on the earth, but so half-hearted when it comes to spiritual things.
അവരെ ലോകത്തില് പണം സമ്പാദിക്കുന്നതിലും മറ്റു പല കാര്യങ്ങൾക്കും ഭയങ്കര തീവ്രതയുള്ളവരാണ്. എന്നാൽ ദൈവവചനം പഠിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരു ശ്രദ്ധയുമില്ല.
They are idol worshippers.
അവര് വിഗ്രഹാരാധികളാണ്.
They worship their job, their money. They don't worship the living God.
അവരെ അവരുടെ ജോലിയെയും അവരുടെ പണത്തെയുമാണ് അവർ ആരാധിക്കുന്നത്. അവര് ജീവനുള്ള ദൈവത്തെ അല്ല ആരാധിക്കുന്നത്.
They want to do something for the Lord.
എന്നാൽ അവർക്ക് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
If you're like that,
നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ,
I want to say you're a follower of Cain, not of Abel.
നിങ്ങൾ അങ്ങനെയെങ്കിൽ ഹാബേലിന്റെ അല്ല കായന്റെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിലാണ്.
Anybody who hears me hears very strong statements and I stand by that statement.
ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് ഒരു ശക്തമായ ഒരു 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 ആലോചനയായിട്ട് തോന്നും. ഞാൻ എന്നാൽ ഞാൻ പറഞ്ഞതിന് ഉറച്ചു നിൽക്കും.
Now I'll show you the difference.
ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിക്കാൻ
ആഗ്രഹിക്കുന്നു.
അതിന്റെ മൂന്നാം വാക്യം.
Cain brought an offering to the Lord.
കായൻ ഒരു വഴിപാട് കൊണ്ടുവന്നു എന്ന് നാം അവിടെ വായിച്ചു.
Abel verse 4 brought the best of his flock.
ഹാബേല് അവന്റെ ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്ന് കടിഞ്ഞൂലുകളുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. ഏറ്റവും നല്ലത് ഹാബേൽ കൊണ്ടുവന്നു എന്നാണ്
നമ്മൾ വായിച്ചത്. All Christians bring something to the Lord.
എല്ലാ ക്രിസ്ത്യാനികളും ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരാറുണ്ട്.
Some bring an offering, some bring the very best.
ചിലര് ഒരു വഴിപാട് കൊണ്ടുവരും, ചിലര് ഏറ്റവും നല്ല വഴിപാട് കൊണ്ടുവരും.
And it says here that the Lord had regard for Abel because he brought the very best.
ഇവിടെ ദൈവവചനം പറയുന്നത് ഹാബേല് മേദസിൽ നിന്ന് ഏറ്റവും നല്ല വഴിപാട് കൊണ്ടുവന്നു, അതുകൊണ്ട് ദൈവത്തിന് അവനിൽ പ്രസാദമായി.
Cain, the Lord had no regard for him.
അതിനാൽ കായന് കൊണ്ടുവന്ന വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല.
And the angels may say, Lord, but he brought some offering.
ഒരുപക്ഷെ നോക്കി നിന്ന് ദൂതന്മാർ പറഞ്ഞു കാണും, ദൈവമേ എന്തെങ്കിലും അവനും ഒരു വഴിപാട് കൊണ്ടുവന്നല്ലോ.
Yeah, the Lord says an idolater.
അപ്പോൾ ദൈവം പറഞ്ഞു കാണും, അവനൊരു വിഗ്രഹാരാധ്യ.
He's bringing an offering for namesake.
അവന് പേരിന് വേണ്ടി മാത്രം ഒരു വഴിപാട് കൊണ്ടുവന്നവനാണ്.
He doesn't honor me.
അവനെന്നെ വാസ്തവമായും ബഹുമാനിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
He just wants to bring something to ease his conscience.
അവന്റെ മനസാക്ഷിക്ക് ഒരു സമാധാനം കൊടുക്കുവാൻ വേണ്ടി അവന് ഒരു വഴിപാട് കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ.
What sort of offering do you bring to God?
ഏത് വിധത്തിലുള്ള വഴിപാടാണ് നിങ്ങൾ ദൈവത്തിന് കൊണ്ടുവരുന്നത്?
I'm not like other pastors talking about money now.
നിങ്ങൾ മറ്റ് പാസ്റ്റർമാരൊക്കെ സംസാരിക്കുന്ന പോലെ പണത്തെ ഉദ്ദേശിച്ചല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്.
I want to tell you in Jesus' name, he doesn't want your money. He's not a beggar.
യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, എന്റെ ദൈവത്തിന് നിങ്ങളുടെ പണത്തിന്റെ ആവശ്യമില്ല. അവൻ ഒരു യാചകനല്ല.
But he wants your body.
എന്നാൽ അവന് നിങ്ങളുടെ ശരീരം
ആവശ്യമാണ്. He wants your life.
നിങ്ങളുടെ ജീവൻ ആവശ്യമാണ്.
You can go and give your money to whoever you like.
നിങ്ങളുടെ പണം നിങ്ങൾ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കും.
Jesus told the rich ruler, go and give your money to the poor. You come and follow me.
ധനവാനായ പ്രഭുകുമാരനോട് യേശു പറഞ്ഞു, ഇതെങ്ങനെയാണ്, നിന്റെ പണം കൊണ്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ വന്ന് എന്നെ അനുഗമിക്കുക.
That's the message we preach in CFC.
ഈ ഒരു ഉപദേശമാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്.
Other pastors say, come and give your money here.
മറ്റു പാസ്റ്റർമാർ പറയും, നിങ്ങളുടെ പണം ഇവിടെ കൊണ്ടുവന്ന് സഭയിൽ കൊണ്ടുവരും.
I have gone to people in Bangalore and said, go and give your money wherever you like. You come and hear the word of God. I want you to be a disciple of Jesus.
ോട് പറയാറുണ്ട്, നിങ്ങളുടെ പണം നിങ്ങൾ കൊണ്ടുപോയി എവിടെ വേണേലും നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു, എന്നാൽ നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ ഈ സഭയിലേക്ക്.
It's not that we don't need money in our church.
നമ്മുടെ സഭയിൽ പണത്തിന്റെ ആവശ്യമില്ല എന്നല്ല.
We help so many poor people, we educate so many poor children in the villages.
വില്ലേജുകളിലുള്ള ഗ്രാമങ്ങളിലുള്ള അനേക പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നാം സഹായിക്കുന്നുണ്ട്, അനേക സഭകളെ നാം സഹായിക്കുന്നു.
Many of those places we build church buildings.
അനേക സ്ഥാനങ്ങളിൽ ഞങ്ങൾ സഭാ ഹാളുകൾ പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്.
We spend lakhs of rupees to maintain our website.
ഞങ്ങളുടെ ഇന്റർനെറ്റിന്റെ വെബ്സൈറ്റ് അത് നിലനിർത്താൻ തന്നെ ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ
ചെലവാക്കിയിട്ടുണ്ട്.
ഞങ്ങൾ എന്നിട്ടും ഇതുവരെയും ആരോടും പണം
ചോദിച്ചിട്ടില്ല.
ഞങ്ങളുടെ ഒരു സഭകളിലും ഒരിക്കലും ഞങ്ങൾ ഒരു സ്തോത്ര വഴിപാട്
എടുത്തിട്ടില്ല.
ഞങ്ങൾ നമ്മൾക്ക് ലക്ഷപ്രഭുക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത്
കൊണ്ടല്ല.
എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തെ നാം ബഹുമാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും.
Through our website everything freely.
നമ്മുടെ വെബ്സൈറ്റിലുള്ള എല്ലാ സന്ദേശങ്ങളും പുസ്തകങ്ങളും എല്ലാം സൗജന്യമായിട്ടാണ്.
God will take care of it. We have proved that for 40 years.
കഴിഞ്ഞ 40 വർഷമായിട്ട് നാം അത് നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് ദൈവം അത് സംരക്ഷിക്കുന്നു.
We have said, Lord, our body is yours.
എന്നാൽ നമ്മൾ കർത്താവിനോട് പറയുന്നത്, കർത്താവേ, നീ തന്ന ഈ ശരീരം നിനക്കുള്ളതാണ്.
Our time is yours.
ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന സമയം നിനക്കുള്ളതാണ്.
എനർജി ആൻഡ് ഹെൽത്ത് യു ഹാവ് ഗിവൻ us.
നീ തന്നിരിക്കുന്ന ഊർജ്ജവും നീ തന്നിരിക്കുന്ന ആരോഗ്യവും എല്ലാം നിനക്ക് വേണ്ടിയുള്ളതാണ്.
യു ആർ ഫസ്റ്റ് ഇൻ ഔർ ലൈഫ്.
ഞങ്ങളുടെ ജീവിതത്തിൽ നീയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം.
That's the type of believers we are trying to build in CFC.
അങ്ങനെയുള്ള ഒരു വിശ്വാസ കൂട്ടത്തെയാണ് ഈ CFC ചർച്ച് മുഖേന രൂപപ്പെടുത്തുവാൻ നാം ആഗ്രഹിക്കുന്നത്.
Not people who bring an offering.
ഒരു വഴിപാട് കൊണ്ടുവരുന്ന ഒരു കൂട്ട ആൾക്കാരെ പോലെ അല്ല.
Who bring the best.
എന്നാൽ ഏറ്റവും മെച്ചമായത് ദൈവത്തിന് കൊണ്ടുവരുന്ന ആൾക്കാരെ പോലെ.
And who are not interested, who serve God without expecting any payment.
ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ദൈവത്തെ സേവിക്കുന്നവരെയാണ് നാം ആഗ്രഹിക്കുന്നത്.
We were talking about the vision that we have in CFC.
CFCയിലുള്ള നമ്മുടെ ആ ദർശനത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്.
You know, in India, I found that every Christian organization that I know asks for money.
എനിക്ക് അറിയാവുന്ന എല്ലാ ക്രിസ്തീയ സമുദായങ്ങളും പണത്തിനു വേണ്ടി ചോദിക്കുന്നവരാണ്.
I've never come across an organization that doesn't do it.
ഈ വിധത്തിൽ പണം ആവശ്യപ്പെടാത്ത ഒരു സംഘടനയും ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല.
So when we started our work,
നാം നമ്മുടെ ഈ പ്രവൃത്തി തുടങ്ങിയപ്പോൾ,
I said, Lord, in the midst of all these idol worshippers of Christians who are asking for money, how shall we be the light?
കഥാവെ, ഇങ്ങനെ പണത്തെ ആരാധിക്കുന്ന ഈ ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെയാണ് ഒരു വെളിച്ചമായി തീരുവാൻ ഇടയാകുന്നത്?
And God said, be like my son Jesus.
അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എന്റെ പുത്രനായ യേശുവിനെ പോലെയാണ്.
He never asked anybody for money.
യേശു ആരോടും പണം ചോദിച്ചിട്ടില്ല.
Be like my servant Paul.
എന്റെ ദാസനായ പൗലോസിനെ പോലെ.
He never asked anybody for money.
പൗലോസ് ആരോടും പണം ചോദിച്ചിട്ടില്ല.
Then how did Jesus take care of his 12 disciples?
അങ്ങനെയെങ്കിൽ യേശു എങ്ങനെയാണ് തന്നോട് കൂടെ നടന്ന തന്റെ 12 ശിഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കിയത്?
We read in Luke chapter 8 that God made some rich people give him money.
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ചില ധനവാന്മാരായ ആൾക്കാർ പണം കൊടുക്കുവാൻതൊക്കെ ഉണ്ട്, യേശുവിന്റെ ശുശ്രൂഷയെ സഹായിക്കുവാൻ പണം കൊടുക്കുവാൻ ദൈവം ഒരുക്കി എന്ന് നാം അവിടെ വായിക്കുന്നു.
Luke 8:3 it says Herod's palace manager gave money to Jesus.
ഹെരോദാവിന്റെ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ യേശുവിന് പണം കൊടുത്തതായിട്ട് നാം അവിടെ വായിക്കും.
He must have been a millionaire.
അവന് ഒരു വലിയ ലക്ഷപ്രഭു ആയിരുന്നിരിക്കാം.
He gave money to Jesus.
അവന് യേശുവിന് പണം കൊടുത്തു.
Jesus took it.
യേശു അത് വാങ്ങിച്ചു.
But he never asked anybody.
എന്നാൽ യേശു ഒരിക്കലും ആരോടും പണം ആവശ്യപ്പെട്ടില്ല.
That's our CFC vision.
നമ്മുടെ CFCയുടെ ദർശനം തന്നെയാണ്.
We decided that in every church we plant, we will never ask for money.
നാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. നാം സ്ഥാപിക്കുന്ന ഒരു സഭയിലും നാം പണത്തിന് വേണ്ടി ചോദിക്കുകയില്ല.
We'll never take an offering.
നാം ഒരു സ്തോത്ര വഴിപാട് എടുക്കുകയില്ല.
We have about 50 churches now. In 40 years we've never taken an offering.
നമുക്ക് ഏകദേശം 50 സഭകളോളം ഉണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഒരു സഭയിലും നാം ഒരു സ്തോത്ര വഴിപാടും എടുത്തില്ല.
We just keep a box. Those who want to give, give. Those who don't want to give,
don't. സാധാരണ ഒരു പെട്ടി അവിടെ, ബോക്സ് അവിടെ വെക്കാറുണ്ട്. ആർക്കെങ്കിലും സ്വമേധയാ താല്പര്യം തോന്നിയിട്ട് അതിനകത്ത് ഇടുന്നെങ്കിൽ.
I'll tell you why we do it like that.
എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ?
Because Jesus said, when you give money, your left hand must not know what your right hand is doing.
കാര്യം യേശു പറഞ്ഞു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഇടതുകൈ ചെയ്യുന്നത് എന്താ എന്നുള്ളത് നിന്റെ വലതുകൈ അറിയരുത്.
When you put a bag in front of somebody, everybody around also sees what I'm doing.
നിങ്ങളുടെ മുമ്പിൽ ഒരു ബാഗ് കൊണ്ടുവന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവരെല്ലാം കാണും നിങ്ങൾ എന്താ ചെയ്യുന്നത്.
Then some people have another method.
മറ്റുള്ളവർക്ക് മറ്റു ചിലർ വേറെ രീതിയുണ്ട്.
They keep a box in front.
അവര് ഫ്രണ്ടിൽ ഒരു ബോക്സ് കൊണ്ടുവന്ന് വെക്കും.
Everybody has to come by and drop the money in the box.
എല്ലാവരും ലൈൻ ആയിട്ട് വന്നിട്ട് ആ പെട്ടിയിലെ പണം ഇട്ടിട്ട് കടന്നു പോകും.
When the bag comes in front of you, you can escape. But if you were to walk into the box, you can't escape. You have to
put something in. If you are sitting here, you can get a sanji. You can get a sanji. But if you are in the back, you can get a little bit of a petty. You can get a little bit of a petty. You can get a little bit of a petty. You can get a little bit of a
petty. In many places in America, they don't have a bag.
അമേരിക്കയിൽ പല സ്ഥലങ്ങളും ഒരു ബാഗിന്റെ സിസ്റ്റം ഇല്ല.
Because they know people can put an empty hand and pretend they are giving something.
കാര്യം ബാഗ് കൊണ്ടന്ന് മുന്നിൽ നീട്ടിയാൽ പണമൊന്നും കയ്യിലില്ലാതെ തന്നെ കാലി കൈ അതിനകത്ത് ഇട്ടിട്ട് പണം ഇടുന്ന പോലെ അഭിനയിക്കാൻ കഴിയും.
They bring a plate.
അതുകൊണ്ട് അവരെ ഒരു തുറന്ന പ്ലേറ്റ് ആണ് കൊണ്ടുവരുന്നത്.
And it's a metal plate.
അതൊരു ലോഹം കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റ് ആണ്.
So if you put a coin, the sound will be there.
ഒരു കോയിൻ അതിനകത്ത് ഇട്ടാൽ അത് ശബ്ദം കേൾക്കും.
So at least for honor, people will put some currency.
അതുകൊണ്ട് ആ മാനം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ആൾക്കാരെ കോയിൻ ഇടാതെ കറൻസി.
And the fellow next to you can see what you're putting.
അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കാർ കാണുകയും ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്?
What all tricks Christians have invented to get money from people.
ആൾക്കാരിൽ നിന്ന് പണം സമ്പാദിക്കാൻ വേണ്ടി ഏതൊക്കെ ട്രിക്കുകളാണ് മനുഷ്യരുണ്ടാക്കിയിരിക്കുന്നത്.
It's like these machines that can squeeze milk from a cow even after you have milked it with your hands.
യന്ത്രം ഉപയോഗിച്ച് പശുവിനെ കറക്കുന്ന അറിയാ ചില യന്ത്രങ്ങളുണ്ട്. അതിന് പശുവിന്റെ പാല് സാധാരണമായിട്ട് കറന്ന് കഴിഞ്ഞാലും പിന്നെയും അതിനെ ഞെക്കിപ്പിഴിഞ്ഞ്
പശുവിന്റെ
അകിടിൽ പിന്നെ ഒട്ടും പാല് കാണത്തില്ല.
This is the type of atrocity that's going on in Christendom.
ക്രിസ്തീയ ഗോളത്തിൽ ഈ വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
The second reason Jesus said, the word of God says, if you give, you must give cheerfully.
മറ്റൊരു കാരണം ദൈവവചനം പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നത് സന്തോഷത്തോടെ.
So we decided how to get people to give secretly and cheerfully.
അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, എങ്ങനെയാണ് സന്തോഷത്തോടെയും രഹസ്യമായും ദൈവത്തിന് വഴി കൊടുക്കാൻ കഴിയുന്നത്.
Keep a box, those who want to give, give, those who don't want to give, don't give.
അതുകൊണ്ട് നമ്മൾ ഒരു ബോക്സ് വെക്കുക, കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ രഹസ്യമായിട്ട് അതിനകത്ത് ഇട്ടുകൊള്ളട്ടെ.
I don't know whether how many of you have gone to our website.
ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ എത്ര പേര് സന്ദർശിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല.
If you go to our website, we have a policy there on finances written there.
ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ ഞങ്ങളുടെ ഫൈനാൻസിനെ കുറിച്ചുള്ള ഒരു പോളിസി ഞങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്.
Sometime you go read it.
നിങ്ങൾ എപ്പോഴെങ്കിലും ആ സൈറ്റിൽ പോകുമ്പോൾ അത് നിങ്ങൾ അത് വായിക്കണം.
In the menu there's about us.
About us എന്നുള്ള ആ ഹെഡിംഗിൽ
go down there, you'll see finances.
അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഫൈനാൻസിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്.
Five conditions.
അവിടെ അഞ്ച് വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്.
നമ്പർ
1. ഒന്നാമത്തെ വ്യവസ്ഥ,
you must be born again.
നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളായിരിക്കണം.
If you're not a child of God, you have no right to support God's work.
നിങ്ങൾ ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വേലയെ സഹായിക്കുവാൻ ഒരു അവകാശവുമില്ല.
So that's the first thing. If you're not born again, forget it.
നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലല്ലെങ്കിൽ നിങ്ങൾ പണം അതിരിടരുത്.
Secondly, Jesus said, if somebody, you have hurt somebody, don't give your offering. Go and settle that matter with that person, then give your offering.
അതെ, നിങ്ങൾക്ക് ആർക്കും ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വഴിപാട് കൊണ്ടുവരുമ്പോൾ വഴിപാട് ഇവിടെ വെച്ചിട്ട് ആദ്യം ചെന്ന് ആ ആളുമായിട്ട് നിരന്നിട്ട് വന്ന് നിങ്ങളുടെ വഴിപാട് കഴിക്കുക.
So that's the second condition. Have you settled all your problems with others?
മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരുത്തിയിട്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഓഫറിംഗിൽ പൈസ ഇടാവൂ.
Otherwise CFC does not want your offering.
അല്ലെങ്കിൽ നിങ്ങളുടെ പണം CFC-ക്ക് ആവശ്യമില്ല.
Third,
മൂന്നാമത്തെ
വ്യവസ്ഥ, if you are in debt,
നിങ്ങൾ കടക്കാരനാണെങ്കിൽ,
you owe somebody money,
ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുക്കുവാനുണ്ടെങ്കിൽ,
Jesus said,
യേശു പറഞ്ഞു,
give to Caesar first what is Caesar's, then give to God what is God's.
യേശു പറഞ്ഞു, സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ആദ്യമായിട്ട് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക.
That means if I borrow money from him and I don't return it,
ഞാൻ ഒരു സഹോദരനിൽ നിന്ന് പണം വാങ്ങിച്ച് അത് മടക്കി കൊടുത്തില്ല എങ്കിൽ,
and I give to God, I'm not giving my money, I'm giving his money.
ഞാൻ ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എന്റെ പണമല്ല എന്റെ സഹോദരന്റെ പണമാണ്.
We have to clear our debts.
നമ്മുടെ കടങ്ങൾ നാം കൊടുത്തു തീർക്കണം.
And you better do it soon.
അത് എത്രയും വേഗത്തിൽ തന്നെ ചെയ്യണം.
Because when the Lord comes,
കാരണം യേശു വരുമ്പോൾ,
and he comes to take you up,
കർത്താവ് നിങ്ങളെ കൂട്ടി കൊണ്ടുപോകാൻ വരുമ്പോൾ,
somebody may say, Lord, you can't take him up, he owes me some money.
ലോകത്തിൽ ആരെങ്കിലും പറയും, കർത്താവേ അവനെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവൻ എനിക്ക് കടക്കാരനാണ്.
Let him clear my debt, then you can take him.
അവൻ എന്റെ കടം കൊടുത്തു തീർക്കട്ടെ, പിന്നെ അവനെ കൊണ്ടുപോയിക്കൊള്ളാൻ.
I'm serious.
ഞാൻ വളരെ ഗൗരവമായിട്ട് ഒരു കാര്യമാണ് നിങ്ങളോട്
പറയുന്നത്. What did the Lord say to that man?
അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ദൈവം എന്താണ് പറയുന്നത്?
Lord say, never mind, he stole your money, I'm taking him. He won't say that.
കർത്താവ് ഒരിക്കലും പറയത്തില്ല അതൊന്നും ഒരു പ്രശ്നമല്ല, നിന്റെ പണി പണി പോയി, ഞാൻ ഇവനെ കൊണ്ടുപോകുകയാണ്.
I tell people, don't give money to CFC if you're in debt.
നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കടക്കാരനായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പണം
CFC. There are certain debts that are not, we can't say they are debts.
ചില കടങ്ങളെ നമുക്ക് അത് കടമായിട്ട് പറയാൻ കഴിയില്ല.
If you borrowed money from a bank to build a house, that's not a debt because you got a house there.
ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു വീട് പണിയാൻ വേണ്ടി പണം കടമെടുക്കുകയാണെങ്കിൽ അത് ഒരു ആ വിധത്തിലുള്ള ഒരു കടമല്ല, കാരണം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു വീടുണ്ട്.
If you took a loan to buy a car, that's not a debt because you got a car there.
നിങ്ങൾ ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടി ലോൺ എടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഒരു കാർ അവിടെ മുതലായിട്ടുണ്ട്.
If you borrowed money to go on a vacation and the whole money is burnt up, that is a debt.
എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു അവധി കാലം ചിലവഴിക്കാൻ വേണ്ടി പണം കടം വാങ്ങിച്ചുകൊണ്ട് പോയാണെങ്കിൽ ആ പണമെല്ലാം നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞു, നിങ്ങൾ കടക്കാരനാണ്.
The fourth condition is that if you need money to feed, clothe, educate your children, take care of that first.
നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിനും അവരുടെ വസ്ത്രത്തിനും അവരെ പഠിപ്പിക്കാനും ഒക്കെ പണം ആവശ്യമാണെങ്കിൽ ആദ്യം അത് ചെയ്യുക.
1 Timothy 5:8 says if you don't take care of your own children you are worse than an unbeliever.
അതെ, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
1 Timothy 5:8
1 Timothy 5 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ തനിക്കും സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു.
So then fifth condition is
അഞ്ചാമത്തെ,
if you are giving money to God to get a reward from him, don't give.
ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാണ് നിങ്ങൾ വഴിപാട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ദൈവത്തിന് പണം കൊടുക്കുക.
So these are like 5 filters before you can give money to CFC.
അതെ, CFC ക്ക് നിങ്ങൾ പണം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 വ്യവസ്ഥകളാണ്.
So somebody who read this,
ചിലർ ഇത് വായിച്ചിട്ട്
they said, brother Zach, after reading this, all this, does anybody send any money to CFC?
ഇതൊക്കെ വായിച്ചിട്ട് ബ്രദർ സാക്കേ ആരെങ്കിലും ഈ CFC ക്ക് പണം കൊടുത്തിട്ടുണ്ടോ?
Those whom God chooses, they will send and we have enough.
ദൈവം തിരഞ്ഞെടുത്തവരെ, ദൈവം ഒരുക്കിയിരിക്കുന്നവരെ അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിൽ അധികവും ഉണ്ട്.
You will never find another Christian website like that anywhere on the internet.
ഇന്റർനെറ്റിലെ മറ്റൊരിടത്തും ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല.
This is CFC's vision.
ഇതാണ് CFC യുടെ ദർശനം.
We decided another thing.
മറ്റൊരു കാര്യം നമ്മൾ തീരുമാനിച്ചു.
We will never have a paid pastor or preacher in any of our churches.
നമ്മുടെ ഒരു സഭകളിലും ശമ്പളം കൊടുത്ത് ശുശ്രൂഷിക്കുന്ന ഒരു പാസ്റ്റർമാരും എൽഡർമാരും ഉണ്ടായിരിക്കരുത്.
Because preaching God's word is not a job, it is a calling.
കാരണം ദൈവവചനം പ്രസംഗിക്കുന്നത് ഒരു ഔദ്യോഗിക ജോലിയല്ല, അതൊരു വിളിയാണ്.
If you have a job somewhere, you deserve to get a salary.
നിങ്ങളെ എവിടെയെങ്കിലും ഒരു ജോലി ചെയ്താൽ നിങ്ങൾ അതിന് ശമ്പളം വാങ്ങിക്കുവാൻ അർഹനാണ്.
But if you are a father in a house, is that a job or a calling?
എന്നാൽ നിങ്ങൾ ഒരു വീടിന്റെ പിതാവാണെങ്കിൽ അത് ഒരു ജോലിയല്ല, അത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്.
How much money do your children pay you for being a mother at home?
ഒരു മാതാവായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കള് എത്ര പേരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്?
Or father.
അല്ലെങ്കിൽ ഒരു പിതാവിന് എത്ര മക്കളാണ് ശമ്പളം തരുന്നത്?
I work with about 70-80 elders.
About 70-80 മൂപ്പന്മാരെ നമ്മുടെ സഭകളിലുണ്ട്.
I tell them, you are a father.
ഞാൻ അവരോട് പറയാറുള്ളത്, നിങ്ങൾ ഒരു പിതാവാണ്.
You are not a preacher.
നിങ്ങൾ ഒരു പ്രസംഗികനല്ല.
You are not a pastor.
നിങ്ങൾ ഒരു പാസ്റ്ററല്ല.
You are a father.
നിങ്ങൾ ഒരു പിതാവാണ്.
Fathers must take care of their children, not for salary.
പിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ശമ്പളത്തിന് വേണ്ടിയല്ല.
How many of you fathers and mothers are doing it for a salary?
ഒരു ശമ്പളത്തിന് വേണ്ടി എത്ര മാതാവോ പിതാവോ ആണ് ജോലി ചെയ്യുന്നത്?
Laborers work for a salary.
ജോലിക്കാരെ ഒരു ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യും.
We don't want any laborers as leaders in our church.
ആ വിധത്തിലുള്ള ഒരു ലേബർ ജോലി പോലെ ഉള്ള എൽഡർമാരെ നമ്മുടെ സഭയിൽ വേണ്ട.
Fathers.
നമുക്ക് എല്ലാവരും പിതാക്കന്മാരെ പോലെയുള്ളവരാണ്.
You honor God, God will honor you.
ദൈവത്തെ നിങ്ങൾ മാനിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും.
He'll provide all your needs.
ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു.
If you honor him, he'll honor you.
നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും.
And I think we are the only group in India where all our preachers are not paid.
നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു മൂപ്പന്മാർക്കും ശമ്പളം കൊടുക്കാത്ത ഒരേ ഒരു ഗ്രൂപ്പ് ഇന്ത്യയിലുള്ളത് നമ്മുടെ സഭയാണ്.
I've never heard of any other group of churches like this in India.
ഇന്ത്യയിലുള്ള മറ്റു ഒരു ഗ്രൂപ്പ് സഭകളും ഈ വിധത്തിൽ ശമ്പളം കൊടുക്കാത്ത പാസ്റ്റർമാരുള്ളവരല്ല.
This is CFC's vision.
ഇതാണ് CFC യുടെ ദർശനം.
We want it to be different from all the other paid workers.
മറ്റുള്ള അതെ, ഈ ശമ്പളം വാങ്ങി ശുശ്രൂഷ ചെയ്യുന്നവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിരിക്കാൻ ആഗ്രഹിക്കുന്നു.
That's how I decided when I quit my job.
ഞാൻ എന്റെ ഭൗതികമായ ജോലി ഉപേക്ഷിച്ച് ജോലിക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചത് അങ്ങനെയാണ്.
I said, serving you will never be a job for me. It's my calling.
കർത്താവേ, നിന്നെ ശുശ്രൂഷിക്കുന്നത് ഒരിക്കലും ഒരു ജോലിയല്ല, അതൊരു വിളിയായിട്ട് ഉത്തരവാദിത്തമായിട്ട് ഞാൻ ഏറ്റെടുക്കും.
We were very poor in the beginning, my wife and I.
ആ നാളുകളിൽ എനിക്കും ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾ വളരെ പാവപ്പെട്ടവരായിരുന്നു.
Before marriage, I said, Lord, if I don't have a place to stay, I'll sleep in the railway station.
കല്യാണത്തിന് മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഉറങ്ങുവാൻ ഒരു സ്ഥലമില്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങും.
But I will serve you. And I will never go anywhere for money.
അന്ന് പണത്തിനു വേണ്ടി ഞാൻ മറ്റെങ്ങും പോകില്ല.
I will never go just to rich churches to get money.
സമ്പന്നമായ സഭകളിൽ എങ്ങും പണം ആഗ്രഹിച്ച് ഞാൻ കടന്നു പോകില്ല.
This is a very important part of CSC's vision.
CFC's ദർശനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
This is how we are a light in the midst of darkness.
ഈ ഇരുട്ടിന്റെ മധ്യത്തിൽ ഒരു വെളിച്ചമായിട്ട് ഇങ്ങനെയാണ് നമുക്ക് നിൽക്കുവാൻ കഴിയുന്നത്.
I said, Lord, till the end of my life I want to be absolutely faithful with money.
കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും പണപരമായ വിഷയത്തിൽ തികച്ചും സത്യസന്ധനും വിശ്വസ്തനുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Sometimes people ask me this question.
പലപ്പോഴും ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്,
Brother Zach, how do you see these things in scripture which we don't see?
ഞങ്ങൾക്ക് മനസ്സിലാകാതെ കാണാത്ത, ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ എങ്ങനെയാണ് നിനക്ക് കാണുവാൻ കഴിയുന്നത്?
I am not a special favorite of God.
ഞാൻ പറയാറുണ്ട്, ഞാൻ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഫേവറിറ്റ് ആയ ആളൊന്നുമല്ല.
You fulfill the conditions, you can have it too.
നിങ്ങളും ഈ വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കും അത് കാണുവാൻ കഴിയും.
You ask somebody, how did you get this PhD?
നിങ്ങൾ ആരുടെയെങ്കിലും ചോദിക്കുക, നിങ്ങൾക്ക് ഈ ഡോക്ടറേറ്റ് എങ്ങനെയാണ് കിട്ടിയത്?
You can get it too if you work hard.
നിങ്ങൾ വളരെ പരിശ്രമിച്ചാൽ നിങ്ങൾക്കും ലഭിക്കും.
So here is how we can understand the get the riches of God.
ദൈവത്തിന്റെ ധനം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ
കഴിയും. Luke 16 verse 11.
ലൂക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം.
If you want to be spiritually rich,
നിങ്ങൾ ആത്മീയമായി സമ്പന്നരായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ,
it says here, if you are not faithful in the use of unrighteous mammon, who will give you the true riches?
നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും?
You know what the true riches of God are?
ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് എന്താണെന്ന് അറിയാമോ?
This is very important to understand this expression Jesus used, true riches.
യേശു ഉപയോഗിച്ച ഈ പദപ്രയോഗം വളരെ നന്നായിട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ യഥാർത്ഥമായ ധനം എന്താണ്?
Today there are many preachers who are saying the true riches are money, houses, cars and healing.
ദൈവത്തിന്റെ ഈ യഥാർത്ഥമായ ധനം എന്ന് പറയുന്നത് പണവും കാറും അതുപോലുള്ള ഭൗതികമായ വസ്തുക്കളാണ്
എന്ന്,
അതുപോലെ രോഗസൗഖ്യം ഒക്കെ ആണെന്ന് അനേകരും പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അല്ല, അതൊക്കെ ലോകത്തിലെ ധനങ്ങളാണ്.
The true riches are partaking of God's nature.
യഥാർത്ഥമായ ധനം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുക എന്നുള്ളത്.
To have the nature of Christ.
ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരുക.
To be loving and humble like him.
കർത്താവിനെ പോലെ സ്നേഹമുള്ളവരും താഴ്മയുള്ളവരുമായി തീരുക.
To be pure in our thoughts like he was.
നമ്മുടെ ചിന്താമണ്ഡലത്തിൽ യേശുവിനെ പോലെ ശുദ്ധിയുള്ളവരായി തീരുക.
These are the riches God will give.
ഇങ്ങനെയുള്ള ധനമാണ് ദൈവം തരുന്നത്.
You can't produce it yourself.
അത് നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയില്ല.
No matter how hard you try, you cannot manufacture the nature of God in your life.
നമ്മൾ എത്ര സ്വയം കൊണ്ട് പരിശ്രമിച്ചാലും ദൈവത്തിന്റെ ഈ സ്വഭാവം നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കഴിയില്ല.
If you see a really godly man,
നിങ്ങൾ ഒരു യഥാർത്ഥ ദൈവഭക്തിയുള്ള മനുഷ്യനെ കണ്ടാൽ,
I'll tell you something, he did not produce it himself. God gave him that nature.
തന്റെ ആ വിശുദ്ധി, ജീവിത വിശുദ്ധി താൻ സ്വയമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്തതല്ല, ദൈവം തനിക്ക് കൊടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാകും.
What a man produces by himself is good behavior, like in these management classes they teach people how to behave.
നന്നായിട്ട് പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ളത് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഈ മാനേജ്മെന്റ് ക്ലാസ് ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരെ കൊടുക്കുന്നത്
പോലെയാണ്. That's not Christianity.
അതല്ല ക്രിസ്ത്യാനിറ്റി.
Christianity is not management training.
ക്രിസ്ത്യാനിറ്റി ഒരു മാനേജ്മെന്റ് ട്രെയിനിങ് അല്ല.
It's partaking of God's nature.
അത് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരുന്നു.
It's not teaching a, it's not cleaning up a pig and telling him to behave properly.
ഒരു പന്നിയെ നന്നായിട്ട് കുളിപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് പെരുമാറണമെന്ന് അതിനോട് പറയുന്നത് പോലെയല്ല.
It's changing the nature till it has the nature of a cat where it just keeps itself clean automatically.
എന്നാൽ ഈ പന്നിയുടെ സ്വഭാവം മാറ്റിയിട്ട് അതിനെ ഒരു പൂച്ചയുടെ സ്വഭാവമാക്കി മാറ്റുന്നതാണ്.
That is true riches.
Adana yatharthamaya dhanam.
Adam's nature goes away and God's nature takes over in our life.
ആദാമിന്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുന്നു.
Adam's nature is miserly, selfish, tight-fisted.
അതെ, ആദാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ലുബ്ധ ഉള്ളതും നമ്മുടെ സ്വാർത്ഥതയുള്ളതും ഭയങ്കര പിടിമുറുക്കം ഉള്ളതുമാണ്.
God's nature is large-hearted and generous.
എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഹൃദയവിശാലതയുള്ളതാണ്.
When God gives you nature, you become like that.
ദൈവത്തിന്റെ സ്വഭാവം ദൈവം നമുക്ക് തരുമ്പോൾ നാമും അങ്ങനെ ഹൃദയവിശാലതയുള്ളവരായി തീരും.
Adam's nature is proud and haughty. God's nature is humble.
ആദാമിന്റെ സ്വഭാവം അഹന്തയുള്ളതാണ്, ഗമണ്ടുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം താഴ്മയുള്ളതാണ്, എളിമയുള്ളതാണ്.
It's a nature of a snake to hit out at other people with its poisonous tongue.
ഒരു പാമ്പിന്റെ സ്വഭാവം നമുക്കറിയാം. അതിനെ അത് മറ്റുള്ളവരെ ആ വിഷം നിറഞ്ഞ അതിന്റെ ആ കൊമ്പ് കൊണ്ട് കുത്തുവാൻ ആഗ്രഹിക്കുന്നു.
If you kick a snake, it'll sting you.
ഒരു പാമ്പിനെ നമ്മൾ ഇടിച്ചാൽ അത് നമ്മളെ കടിക്കുവാൻ വരും.
That is how the nature of Adam is.
ആദാമിന്റെ സ്വഭാവം അങ്ങനെയാണ്.
You can control yourself, but you can't change the nature.
ഒരുപക്ഷേ നമുക്ക് കുറച്ചൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ പറ്റുമായിരിക്കും, പക്ഷേ നമുക്ക് ആ സ്വഭാവം മാറ്റുവാൻ കഴിയില്ല.
You take the nature of a little worm.
ഒരു ചെറിയ മണ്ണിരയുടെ ആ സ്വഭാവം നോക്കുക.
You kick it, what does it do?
അതിന് എന്ത് ചെയ്യാൻ പറ്റുമോ?
If you kick it,
അതിനെ തൊഴിച്ചാൽ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
It just curls it up and becomes even smaller.
അത് ചുരുണ്ടുകൂടി അത് കുറച്ചുകൂടെ ചെറുതാകുകയും.
There's a lot of difference between that and a snake.
ഒരു പാമ്പും ഒരു മണ്ണിരയും തമ്മിലുള്ള വ്യത്യാസം അതാണ്.
Now you understand this verse in Psalm 22.
22nd സങ്കീർത്തനത്തിലെ ഈ വാക്യം എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ?
Psalm 22.
സങ്കീർത്തനങ്ങൾ 22.
This is the psalm of the cross. My God, why have you forsaken me?
ഇത് ക്രൂശിലെ കർത്താവിന്റെ അനുഭവത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്.
Verse 6.
അതിന്റെ ആറാം വാക്യം, ഞാനോ മനുഷ്യനല്ല,
I'm a worm.
ഞാൻ ഒരു കൃമിയത്രേ.
I'm not a snake.
ഞാൻ ഒരു പാമ്പല്ല.
When they kicked and killed Jesus,
അവരെ യേശുവിനെ നിന്ദിച്ചപ്പോഴും കർത്താവിനെ കൊന്നപ്പോഴും,
he didn't strike back.
അവനെ ഒരിക്കലും പ്രതികരിച്ചില്ല.
Forgave them.
കർത്താവരോട് ക്ഷമിച്ചു.
Those are the true riches of God.
അതാണ് ദൈവത്തിന്റെ യഥാർത്ഥമായ
ധനം. To get the nature of Christ in you.
യേശുവിന്റെ ആ സ്വഭാവം നമ്മളെ ആക്കിയാകുന്നു.
If you want it, God will give it to you.
നിങ്ങൾക്ക് ഇത് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങൾക്ക് തരും.
And the other true riches of God, secondly,
ദൈവത്തിന്റെ മറ്റൊരു ധനം,
is revelation on God's word.
ദൈവത്തിന്റെ വചനത്തിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്.
Not understanding, but revelation.
Adu idu manasilakkuva ennulladalla adinte oru velivaadu.
Not to be a Bible scholar,
oru Bible gnaniyayi theeruka ennulladalla,
but to have the word of God transform your life.
Ennal deiva vajanam nammude jeevithathe roopantharapeduthuka ennulladu.
You begin to understand God's mind from the scripture.
Deiva vajanathil ninnu deivathinte hrudayathinte aagraham endanu ennulladu manasilakku.
So to get God's nature and God's mind, those are the true riches.
ദൈവത്തിന്റെ മനസ്സും ദൈവത്തിന്റെ സ്വഭാവവും ലഭിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായത്.
To whom does God give it?
ആർക്കാണ് ദൈവം അത് കൊടുക്കുന്നത്?
Luke 16:11.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ
11-ാം വാക്യം. If you are faithful with money, God gives you his riches.
നിങ്ങൾക്ക് നിങ്ങൾ പണ വിഷയത്തിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് തരും.
If you are unfaithful with money,
നിങ്ങൾ പണത്തോടുള്ള ബന്ധത്തിൽ അവിശ്വസ്തരാണെങ്കിൽ,
you will sit 50 years as a believer and your nature will remain the same. You will not understand God's mind.
50 varsham ningal oru vishwasiyaya irunnalum ningalude swabhavam maarathumilla devathinte manasu ningalku manasilagiyum.
I've seen believers like this.
Anganeyulla vishwasigale njan kandittund.
Year after year after year after year, they never understand anything more from God's word except what they hear in a meeting.
Varshangal varshangalayittu avare orikkalum idu kettittum kettittum avare jeevithathil oru vyathyasam
undayirunnu. The only knowledge of the Bible is what they hear in a meeting.
അവർക്ക് വേദപുസ്തകത്തെ കുറിച്ച് അറിവ് ഈ മീറ്റിംഗുകളിൽ അവർ കേൾക്കുന്ന പ്രഭാഷണത്തിൽ നിന്നാണ്.
I ask them, apart from what you hear in the meeting, does God ever speak to you from the scriptures?
ഈ മീറ്റിംഗുകളിൽ നിന്ന് കേൾക്കുന്നതല്ലാതെ ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കാറില്ലേ എന്ന് പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്.
Zero.
പൂജ്യമാണ്.
Because they are not faithful with money.
കാര്യം പണസംബന്ധമായ വിഷയത്തിൽ അവർ വിശ്വസ്തരല്ല.
God gives his nature and an understanding of his mind and his ways when you are faithful with money.
നിങ്ങൾ ഈ പണവിഷയമായ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് അവന്റെ ദിവ്യ സ്വഭാവവും ദൈവത്തിന്റെ മനസ്സും എന്താണെന്ന് അറിയിച്ചു.
Whether it is an unlearned person like Peter, a fisherman, or a clever scholar like Paul, it's all the same.
ഒരുപക്ഷേ പത്രോസിനെ പോലെ വലിയ വിദ്യ പരിജ്ഞാനമൊന്നും ഇല്ലാത്ത ഒരു മുക്കുവനായിരുന്നാലും പൗലോസിനെ പോലെ വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യനായിരുന്നാലും രണ്ടുപേർക്കും ഒരേ അളവിലാണ് ദൈവം തന്റെ വെളിപാടുകൾ
കൊടുക്കുന്നത്.
നിങ്ങള് ഈ ധനവിനിയോഗത്തിൽ വിശ്വസ്തരാണെങ്കിൽ ദൈവത്തിന്റെ
ഹൃദയം.
അപ്പോൾ മാത്രമേ ഈ ഹാബേനും കായേനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ
മനസ്സിലാക്കി. Then you understand between the Christian who comes and gives the most he can for God and the Christian who comes and gives the minimum possible.
അപ്പോൾ മാത്രമേ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലതും ഏറ്റവും കൂടുതലും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയും ഏറ്റവും കുറച്ച് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക്
മനസ്സിലാക്കി. CFC's vision is like this.
എന്നാൽ CFC യുടെ ദർശനം ഇങ്ങനെയാണ്.
We want to produce what we call maximum Christians.
നമ്മള് കർത്താവിന് ദൈവത്തിന് വേണ്ടി കൂടുതൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളെ ഉണ്ടാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു.
Not minimum Christians.
എന്നാൽ ഏറ്റവും കുറച്ച് പരിമിതമായി ദൈവത്തിന് നൽകുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളെ.
These are the two streams I see in Cain and Abel.
ഈ രണ്ട് ശാഖകളാണ് ഹാബേലിന്റെയും കായേലിന്റെയും നമ്മൾ കാണുന്നത്.
From the beginning of human history.
മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ.
These two streams are flowing, Cain and Abel.
ഈ രണ്ട് ദിശയിലേക്ക് രണ്ട് ശാഖയായിട്ട് ഒഴുകുന്നതായിട്ട് നമുക്ക്
കാണാം. Cain is not an atheist.
Cain ഒരു ദൈവവിശ്വാസം ഇല്ലാത്ത ആളൊന്നും അല്ല, നിരീശ്വരനൊന്നും ആയിരുന്നില്ല.
He is not an idolater.
അവൻ ഒരു വിഗ്രഹാരാധിയുമായിരുന്നില്ല.
He wasn't offering to Baal, he was offering it to Jehovah.
ബാലിനുള്ള ഒരു വഴിപാടൊന്നും അല്ല കായൻ കഴിച്ചത്, അവൻ യഹോവയ്ക്ക് തന്നെയാണ് വഴിപാട് കഴിച്ചത്.
He had such a cheap attitude towards Jehovah that he just brought a cheap offering.
എന്നാൽ ദൈവത്തോടുള്ള തന്റെ മനോഭാവം വളരെ വിലകുറഞ്ഞതായിരുന്നതുകൊണ്ടാണ് താൻ വിലകുറഞ്ഞ വഴിപാട് ദൈവത്തിന് കൊടുത്തത്.
The type of offering you bring indicates how much value you have for that person.
നിങ്ങൾ ഒരു വ്യക്തിക്ക് കൊണ്ടുവരുന്ന വഴിപാടിന്റെ വിലയെ അനുസരിച്ചാണ് ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ആ സ്നേഹവും ബന്ധവും എത്രയാണ് എന്ന് കാണിക്കുന്നത്.
See, supposing you're some neighbor whom you don't know well, he invites you for his son's wedding.
നിങ്ങൾക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്ത അയൽവാസിയായ ഒരാൾ അവർ തന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കാന്നിരിക്കട്ടെ.
You go.
നിങ്ങൾ പോകുന്നു.
And it is a decent thing to take some gift for the wedding.
ആ വിവാഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വിവാഹ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു സാധാരണ നല്ല കാര്യമാണ്.
I don't think you'll spend 1 lakh or anything like that to get a gift for your neighbor's son's wedding.
നിങ്ങളുടെ അയൽവാസിയുടെ ആ മകന്റെ കല്യാണത്തിന് വേണ്ടി ഒരു 1 ലക്ഷം രൂപ മുടക്കി വലിയ വിലയുള്ള ഒരു സമ്മാനമൊന്നും വാങ്ങിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.
You may buy some plate or t-shirt or something and give it.
എന്തെങ്കിലും ഒരു ചെറിയ പ്ലേറ്റോ ഒരു t-shirtോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും.
But supposing your son is getting married, what gift will you give him?
എന്നാൽ നിങ്ങളുടെ മകനാണ് വിവാഹിതനാകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് സമ്മാനമായിരിക്കും അവന് കൊടുക്കുന്നത്?
You may get him a car or a house.
ചിലപ്പോൾ ഒരു വീടോ ഒരു കാറോ ഒക്കെ ആയിരിക്കും നിങ്ങൾ അവന് വേണ്ടി കൊടുക്കുക.
You look at all the wedding gifts you have given in your life to different people.
വ്യത്യസ്തമായ ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കൊടുത്തിട്ടുള്ള അവിവാഹ സമ്മാനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
The value of the gift depends on how much you value that person, isn't that right?
നിങ്ങൾ കൊടുക്കുന്ന ആ സമ്മാനത്തിന്റെ വില നിങ്ങൾ ആ വ്യക്തിയെ എത്രത്തോളം മാനിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്.
You decide, well, this is all I can, we need to spend for this person.
ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും കൂടുതലൊന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും.
That is exactly how people come and give to God also.
ഇങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ആൾക്കാർ വരുന്നത്.
God, yeah, we have to give him something.
ദൈവത്തിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം.
Little bit of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ കുറച്ച് സമയം.
Little bit of your money.
നിങ്ങളുടെ പണത്തിന്റെ കുറച്ച്.
Little bit of your energy and
നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഊർജ്ജവും ഒക്കെ കുറച്ച് ദൈവത്തിന് വേണ്ടി
കൊടുക്കണം. You have to give him something, but it's not worth all that much.
നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്നാൽ ഇത്രയും വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
But there are those are like Cain.
ഇത് കായനെ പോലെയാണ്.
They don't come without a gift, they come with something.
അവരെ ഒരു വഴിപാട് ഇല്ലാതെ ഒന്നും അല്ല വരുന്നത്, എന്തെങ്കിലും കൊണ്ടാണ്.
But then there are others like Abel.
എന്നാൽ ഹാബേലിനെ പോലെ ചിലരുണ്ട്.
God is everything to me.
എനിക്ക് എല്ലാം എന്റെ ദൈവമാണ്.
I have to give him the best.
എനിക്ക് ഏറ്റവും മെച്ചമായത് എന്റെ ദൈവത്തിന് കൊടുക്കണം.
God had regard for Abel.
അതുകൊണ്ടാണ് ദൈവം ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിച്ചത്.
I want to say to you, God has regard for some of his children.
ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, തന്റെ ചില കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന് ആ വിധത്തിലുള്ള
പ്രസാദം. He does not have regard for some others.
എന്നാൽ ചിലരിൽ ദൈവം പ്രസാദിക്കാതെയും ഇരിക്കുന്നു.
Because they don't honor him.
കാര്യം അവർ ദൈവത്തെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്നില്ല.
This is how the Old Testament begins.
ഇങ്ങനെയാണ് പഴയ നിയമം ആരംഭിക്കുന്നത്.
Let's go to the last book.
അവസാനത്തെ പുസ്തകത്തിലേക്ക്.
മലക്കായി.
പഴയ നിയമത്തിന്റെ അവസാനത്തെ പുസ്തകമായ മലാഖി പ്രവചനത്തിലേക്ക്
നോക്കാം. This is how it ends also.
ഇങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്.
The Lord says in verse Malachi 1:6.
മലാഖിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ
ദൈവം പറയുന്നു, The son honors his father and a servant his master. If I am a father, where is my honor? If I am a master, where is my respect?
മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ?
Even you priests, you despise my name.
നിങ്ങൾ പുരോഹിതന്മാരെ, നിങ്ങൾ എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു.
You see how we despised your name.
എങ്ങനെയാണ് ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നവർ?
Now I'll tell you.
ഞാൻ നിങ്ങളോട് പറയാം.
When you present verse 8, the blind for sacrifice and the lame and the sick, is that not evil?
നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല.
The man says, I have to bring a lamb. Let me look around my lamb. There's one blind lamb which is a bit of a nuisance to me. Let me offer it to God.
ദൈവത്തിനെ ഒരു വഴിപാട് കഴിക്കണം. അപ്പോൾ നമ്മൾ ആട്ടിൻകൂട്ടത്തിലേക്ക് പോകും, നോക്കുമ്പോൾ ആ കണ്ണുപൊട്ടി പ്രയോജനമില്ലാത്ത ഒരു പ്രശ്നമുള്ള ഒരു ആടിനെ അതിനെ ദൈവത്തിന് കൊടുത്തേക്കാം.
Tomorrow I have to give an ox.
നാളെ എനിക്ക് ഒരു കാളയെ കൊടുക്കണം.
And this old ox is about to die. Before it dies, let me offer it as an offering.
ഈ ഒരു കാള പ്രായമായി ചാവാനായി കിടക്കുകയാണ്. അത് ചാവുന്നതിന് മുമ്പ് അതിനെ ദൈവത്തിന് വഴിപാട് കഴിച്ചേക്കാം.
I heard a story of a man who his cow had two calves.
ഒരു മനുഷ്യന്റെ ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവന്റെ പശുവിന് രണ്ട് കുട്ടികൾ ഉണ്ടായി.
One brown, one white.
ഒരു വെളുത്തതും ഒരു ചാര തവിട്ട് നിറമുള്ളതും.
And he told his wife,
തന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു,
God has blessed us, we got two calves.
ഓ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, നമുക്ക് രണ്ട് കുട്ടികളെ പശുക്കുട്ടികൾ കിട്ടി.
And I decided to give one of them to the Lord.
അതിലെ ഒന്നിനെ ഞാൻ ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു.
Wife said, which one?
അപ്പൊ ഭാര്യ ചോദിച്ചു, ഏതിനെയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്?
Let it grow, then we will decide.
ഏതായാലും അത് വളർന്നു വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം.
One day he came to his wife.
ഒരു ദിവസം ഇതാ തന്റെ ഭാര്യയുടെ അടുത്ത് വന്നു.
Said, the Lord's calf just died.
ഓ, ദൈവത്തിന് കൊടുക്കാനുണ്ടായിരുന്ന ആ കിടാവ് ചത്തുപോയി.
He said, she said, I thought you hadn't decided which one.
അപ്പോൾ ഭാര്യ പറഞ്ഞു, നീ അതാ ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചില്ലായിരുന്നല്ലോ.
No, the brown one, I always had thought I should give the brown one. It died.
ഓ, ആ തവിട്ട് നിറമുള്ളതിനെയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്, അതാണ് ചത്തുപോയത്.
I want to tell you, it is always the Lord's calf that dies in the lives of these minimum Christians.
ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും ഈ ദൈവത്തിനുള്ള ആ തവിട്ട് നിറത്തിലുള്ള കിടാവാണ് പലപ്പോഴും മരിച്ചു പോകുന്നത്.
That is how it was in the end of the Old Testament.
പഴയ നിയമം അവസാനിക്കുന്ന ഇതാണ്.
You give this, you give that, useless ones.
നിങ്ങൾ കണ്ണുപൊട്ടിയതിനെയും ദീനമുള്ളതിനെയും ഒക്കെ കൊടുത്ത്.
It says in verse, middle of verse 8, will you give that to your governor?
നിങ്ങളുടെ ദേശാധിപതിക്ക് നിങ്ങൾ അതിനെ കാഴ്ച വെക്കും.
No, you'll honor your governor more than you honor me.
നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നതിനേക്കാൾ അധികമായി നിങ്ങളുടെ ദേശാധിപതിയെ ബഹുമാനിക്കും.
If the king of Bahrain invites you for the wedding of his son, what gift will you take for him?
ഇവിടുത്തെ ഈ ബഹ്റിന്റെ രാജാവ് തന്റെ പുത്രന്റെ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിച്ചാൽ എന്തൊരു സമ്മാനമായിരിക്കും നിങ്ങൾ
കൊണ്ടുപോകുക? You won't take some cheap gift there.
അവിടെ തീരെ വില കുറഞ്ഞ ഒന്ന് നിങ്ങൾ കൊണ്ടുപോകും.
The Lord says, you honor human authorities more than me.
Human, അതായത് മനുഷ്യ അധികാരികൾ എന്നേക്കാൾ അധികമായി നിങ്ങൾ മാനിക്കും.
And the Lord says to the priests,
പുരോഹിതന്മാരോട് കർത്താവ് പറയുന്നു,
verse 10, I wish there was at least one person among you who will shut the gates and tell people God doesn't want these useless offerings.
നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി.
Is there one priest who says God doesn't want your third rate offerings? If you don't give the best, don't give anything.
നിങ്ങളുടെ ഈ നിലവാരം കുറഞ്ഞ വില കുറഞ്ഞ വഴിപാട് ദൈവത്തിന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പുരോഹിതൻ ഈ വാതിൽ ഒന്ന് അടച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് ദൈവം പറയുന്നത്.
See, there are Christians who say, what is the minimum I have to do to go to heaven?
സ്വർഗത്തിൽ പോകുവാൻ ഏറ്റവും കുറഞ്ഞതായിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്?
What is the minimum amount of money I must give to the church?
ചർച്ചിന് സഭയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക എത്രയാണ്?
What is the minimum number of meetings I have to go to be respected?
സഭയിൽ ബഹുമാനിക്കപ്പെടുവാൻ എത്ര മീറ്റിംഗുകൾ ഞാൻ ഏറ്റവും കുറഞ്ഞത് പോകണം?
That's one type of Christian.
അങ്ങനെ ഒരു വിഭാഗം
ക്രിസ്ത്യാനികൾ
അവരാണ് ഈ കായന്റെ വഴിയിൽ നടക്കുന്ന മിനിമം
ക്രിസ്ത്യൻസ്.
എന്നാൽ മറ്റവര് മാക്സിമം ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന
കൂട്ടത്തിൽ
എനിക്ക് ഒരു ജീവിതം മാത്രമേ.
What is the maximum God can get from me?
എനിക്ക് എന്റെ എന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുവാൻ പറ്റുന്ന എന്താണ്?
See, the minimum Christians, they want to give the least to God.
ഈ മിനിമം ക്രിസ്ത്യൻസ് തങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കാര്യം ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു.
But when they want to get from God, their attitude is, what is the maximum I can get from God?
എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
Can I get him to bless my business?
ഓ ദൈവം എന്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം.
Can I give me a better house, a better car, better so many things?
എനിക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കാർ വേണം, അങ്ങനെ നല്ലായ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു.
When God draws a line in the church between two types of people.
ഇങ്ങനെയുള്ള ആൾക്കാരുടെ മധ്യത്തിൽ സഭയില് ഒരു ദൈവം ഒരു രേഖ വരയ്ക്കുകയാണെങ്കിൽ,
ക്രിസ്ത്യൻസ് ഡ്രോ ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ്.
ക്രിസ്ത്യാനികൾ പല വിധത്തിലാണ് ഈ വരയ്ക്കുന്നത്.
കാത്തോലിക്സ്, പ്രൊട്ടസ്റ്റന്റ്സ്,
കത്തോലിക്കര്, പ്രൊട്ടസ്റ്റന്റുകാര്,
ഓ ദേ സേ those who speak in tongues, those who don't speak in tongues,
any vaasha samsarikkunavar, any vaasha samsarikkathavar,
those who have taken water baptism, those who are child baptism,
vishwasa snanam elkunavar, shishya snanam elkunavar.
But God doesn't draw a line like that.
ദൈവം അങ്ങനെയല്ല ദൈവം വരയ്ക്കുന്നത്.
Those who give the maximum to God,
ദൈവത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതും,
those who have the minimum,
ദൈവത്തിനു വേണ്ടി ഏറ്റവും കുറച്ച് കൊടുക്കുന്നതും,
and in that maximum side,
എന്നാൽ ആ maximum കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ,
you may find a Roman Catholic like Mother Teresa.
മദർ തെരേസയെ പോലെയുള്ള ഒരു റോമൻ കത്തോലിക്ക ഭക്തയെയും ഒരുപക്ഷേ കാണും.
And on the minimum side, you may see some tongue speaking Pentecostal pastor.
എന്നാൽ ആ മിനിമം ക്രിസ്ത്യന്റെ സൈഡിൽ അതെ അന്യഭാഷയിൽ സംസാരിക്കുന്ന പെന്തക്കോസ്റ്റലെ പാസ്റ്റർമാരും കാണുവാൻ.
That is how God draws the line.
അങ്ങനെയാണ് ദൈവം ഒരു വര വരയ്ക്കുന്നത്.
You'll get a lot of surprises when Christ comes again.
കർത്താവ് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പലവിധത്തിലുള്ള ആശ്ചര്യങ്ങൾ ആ വിധത്തിൽ ഉണ്ടാകുവാനിടയാണ്.
You think the Lord is going to give you a doctrinal examination when you stand before him in the final day?
അവസാന ദിവസം കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം പഠിച്ച ഉപദേശത്തെക്കുറിച്ചുള്ള ഒരു പരീക്ഷയാണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത്.
That is all a head matter.
അതൊക്കെ നമ്മുടെ ബുദ്ധി തലത്തിലുള്ള വിഷയം.
God looks at the heart.
ദൈവം നമ്മുടെ ഹൃദയത്തെയാണ്
നോക്കുന്നത്. A lot of people whose doctrines are not all correct in the head,
അനേക വിശ്വാസികളുടെയും ഒരുപക്ഷെ അവരുടെ തലേ ബുദ്ധി തലത്തിലുള്ള ഉപദേശം തെറ്റായിരുന്നാലും,
ഹാർട്ട് ഈസ് ഫോർ ഗോഡ്,
അവരുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ഉണ്ടെങ്കിൽ.
യു നോ, എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ അപ്സെറ്റ് വിത്ത് മീ വെൻ ഐ പ്രേസ് മദർ തെരേസ.
ഞാൻ ഈ മദർ തെരേസയെ പ്രശംസിച്ച് സംസാരിക്കുന്നതിന് പലർക്കും എന്നോട് എതിർപ്പാണ്.
ഐ ഡോണ്ട് ഗോ ടു ഹർ ടു ലേൺ ഡോക്ട്രിൻ. ഹർ ഡോക്ട്രിൻസ് വർ മെനി ഓഫ് ദം വർ റോങ്. ഷീ വാസ് എ റോമൻ കാത്തലിക്.
മദർ തെരേസയുടെ ഉപദേശം പഠിക്കാൻ വേണ്ടിയല്ല ഞാൻ മദർ തെരേസയുടെ അടുത്ത് പോകുന്ന. പല ഉപദേശവും തെറ്റായ ഉപദേശമാണെന്ന് എനിക്കറിയാം.
ഐ വാണ്ട് ടു ലേൺ ടു കെയർ ഫോർ ദ പൂർ. ഐ കാൻ ലേൺ എ ലോട്ട് ഫ്രം ഹർ.
എന്നാൽ പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഞാൻ മദർ തെരേസയുടെ അടുത്ത് പോകും.
ആൻഡ് if I want to learn an attitude to money, I can learn from her.
പണത്തോടുള്ള ഒരു മനോഭാവത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഞാൻ മദർ തെരേസയുടെ അടുത്ത് പോകും.
I heard the Pope, when he came to India, he gave his car to Mother Teresa saying, don't go in the bus, travel in a car.
പോപ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ മദർ തെരേസ അന്ന് ബസ്സിലൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കഷ്ടപ്പാട് കണ്ടിട്ട് പോപ്പ് നല്ലൊരു കാറ് പോപ്പിന്റെ കാറ് മദർ തെരേസയ്ക്ക് ദാനം കൊടുത്തിട്ടാണ് പോയത്.
You know what Mother Teresa did?
മദർ തെരേസ ചെയ്തത് എന്താണെന്ന് അറിയാമോ?
She didn't sell it.
മദർ തെരേസ അത് വിറ്റില്ല.
Because sell you won't get much money.
അത് വിറ്റാല് ഒത്തിരി കുറച്ച് പണമേ കിട്ടത്തുള്ളൂ.
She auctioned it.
അത് താൻ ഓക്ഷൻ ചെയ്തു.
Saying, see who sat in this car. Who wants to buy it?
അത് പോപ്പ് ഇരുന്ന കാറാണ്, അതുകൊണ്ട് അത് ലേലം വിളിച്ചാൽ അതിന് കൂടുതൽ പണം കിട്ടുമെന്നുള്ളതുകൊണ്ട് വളരെ ബുദ്ധിപൂർവമായിട്ട് അവരത്
more money.
അതുകൊണ്ട് അവർക്ക് അത് കൂടുതൽ പണം കിട്ടി.
And gave all of it to her work.
ആ പണം മുഴുവനും തന്റെ ആതുരരെ ശുശ്രൂഷിക്കുന്ന ആ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് മദർ തെരേസ ഉപയോഗിച്ചു.
She traveled by bus.
എന്നിട്ട് മദർ തെരേസ പിന്നെയും ബസ്സിലാണ് യാത്ര
ചെയ്തത്. Ever seen a Pentecostal pastor like that?
അങ്ങനെ ഏതെങ്കിലും ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
I can learn about the love of money from her.
ആ പണസ്നേഹത്തെക്കുറിച്ച് എനിക്ക് മദർ തെരേസയിൽ നിന്ന് പഠിക്കുവാൻ കഴിയും.
It's the heart that God looks at.
ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്.
Not our doctrinal rightness.
നമ്മളെ ഉപദേശത്തിൽ നാം എത്രത്തോളം കറക്റ്റ് ആണ് എന്നുള്ളതല്ല.
I won't take somebody to Mother Teresa to learn how to be born again. She can't teach that.
ആരെങ്കിലും എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി മദർ തെരേസയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവരുടെ ഉപദേശം അത് പഠിപ്പിക്കുന്നില്ല.
But I say, if you want to learn how to care for the poor, how to be free from the love of money, go and sit at her.
എന്നാൽ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണെന്നും പണമോഹത്തിൽ നിന്ന് എങ്ങനെയാണ് ജയമെടുക്കുന്നതെന്നും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മദർ തെരേസയുടെ ജീവിതം നോക്കുക എന്ന് തീർച്ചയായിട്ടും പറയും.
Just like in a school, a good history teacher may not be able to teach mathematics.
ഒരു സ്കൂളില് നല്ലൊരു ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകന് മാത്തമാറ്റിക്സ് നന്നായിട്ട് പഠിക്കുവാൻ കഴിയുമെന്നില്ല.
ഐ ഗോ ടു ദ മാത്തമാറ്റിക്സ് ടീച്ചർ ടു ലേൺ മാത്തമാറ്റിക്സ്, ഐ ഗോ ടു ദ ഹിസ്റ്ററി ടീച്ചർ ടു ലേൺ ഹിസ്റ്ററി.
അതുകൊണ്ട് ഞാൻ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആളിന്റെ അടുത്ത് മാത്തമാറ്റിക്സ് പഠിക്കാനും പോകും, ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആളിന്റെ അടുത്ത് ഹിസ്റ്ററി പഠിക്കാനും പോകും.
വി മസ്റ്റ് ബി ഹംബിൾ ഇനഫ് ടു ലേൺ ഫ്രം ദോസ് ഹു ലവ് ജീസസ് ആൻഡ് ഐ കാൻ ലേൺ സംതിങ് ഫ്രം ദം.
അതെ, നാം ഈ യേശുവിൽ നിന്ന് ചിലത് പഠിക്കുവാൻ തക്ക വേണം നാം താഴ്മയുള്ളവരായി തീരണം.
മദർ ടെറേസസ് ആറ്റിറ്റ്യൂഡ് വാസ് നോട്ട് ലൈക് കെയിൻ, ലെറ്റ് മീ ഗിവ് ദ മിനിമം ടു ജീസസ്.
കായനെ പോലെയുള്ള ഒരു മനോഭാവം ആയിരുന്നില്ല മദർ തെരേസയുടെ.
Do you think you're better than her just because your doctrine is right?
നിങ്ങളുടെ ഉപദേശം നല്ലതായതുകൊണ്ട് നിങ്ങൾ മദർ തെരേസയെക്കാട്ടി നല്ലവരാണെന്ന് ചിന്തിക്കുന്നുണ്ടോ?
If your doctrine is more correct than hers, your life must also be more better than hers.
നിങ്ങളുടെ ഉപദേശം മദർ തെരേസയുടെ ഉപദേശത്തേക്കാട്ടി നല്ലതാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അതിനനുസരിച്ച് മദർ തെരേസയുടെ ജീവിതത്തേക്കാട്ടിലും നന്നായിരിക്കും.
Your freedom from the love of money must be more than hers.
അതെ, നിങ്ങളുടെ പണമോഹത്തിൽ നിന്നുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം മദർ തെരേസയെക്കാട്ടിലും ഉന്നത നിലവാരത്തിലായിരിക്കും.
If you say she is in first standard, I am in 10th standard, then your standard must be much higher.
ഉപദേശത്തിൽ മദർ തെരേസ ഒന്നാം ക്ലാസ്സിലും നമ്മൾ പത്താം ക്ലാസ്സിലും ആണെന്ന് പറയുന്നെങ്കിൽ ജീവിതത്തിലും നമ്മുടെ നിലവാരം ആ വിധത്തിൽ ഉന്നതത്തിലായിരിക്കണം.
I'm not asking you to join the Roman Catholic Church.
റോമൻ കാതോലിക്ക സഭയിൽ നിങ്ങൾ ചേരണമെന്നല്ല ഞാൻ പറയുന്നത്.
There are a lot of things wrong in it.
അവിടെ പല തെറ്റുകളും ഉണ്ട്.
But I say we can learn from people who are devoted to Jesus.
ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കുവാനുണ്ട്.
Who say, Lord, what is the maximum I can do for you before I leave this earth?
കഥാവേ, ഈ ചെറിയ ഈ ലോകത്തിലെ ജീവിതം വിടുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഏറ്റവും അധികമായിട്ട് ചെയ്യുവാൻ എന്താണ് എനിക്ക് കഴിയുന്നത്?
And you have such a testimony.
അങ്ങനെ ഒരു സാക്ഷ്യമുള്ളവരായി തീരുവാൻ.
Attitude is, I want nothing for myself.
നമ്മുടെ മനോഭാവം എനിക്ക് വേണ്ടി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നു.
I want everything for Jesus Christ.
യേശുവിനു വേണ്ടി എല്ലാം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Those are the people whom God has used throughout history.
ചരിത്രത്തിൽ നോക്കിയാൽ അങ്ങനെ സമർപ്പിച്ചിട്ടുള്ളവരെ മാത്രമാണ് ദൈവം തന്റെ നാമത്തിനു വേണ്ടി ഉപയോഗിച്ചത്.
I say this because some people think CFC's vision is correctness of doctrine.
ഞാൻ ഇത് പറയാൻ കാരണം ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ആ ഉപദേശത്തിന്റെ യഥാർത്ഥമായ സത്യമാണ് കറക്റ്റ്നെസ് ആണ് സി എഫ് സിയുടെ വിഷൻ എന്ന് മറ്റു പലരും ചിന്തിക്കുന്നു.
ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്.
അത് അതിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ.
ടു മീ ഡോക്ട്രിൻ ഈസ് ലൈക് ദ പാർട്സ് ഓഫ് ദ ബോഡി.
എനിക്ക് ഉപദേശം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ്.
I want 10 fingers. I don't want 9 fingers.
എന്റെ കൈക്ക് 10 വിരലുകൾ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want all the doctrines.
എനിക്ക് എല്ലാ ഉപദേശങ്ങളും
വേണം. I want all 10 toes.
എന്റെ കാലിന് 10 വിരലുകൾ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want all the bones that there are in the body.
എന്റെ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അസ്ഥികളും ഉണ്ടായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു.
I don't want one or two bones missing.
എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ അസ്ഥികൾ ഇല്ലാതിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല.
That is why I study the scriptures to be absolutely right in all my doctrines.
അതുകൊണ്ടാണ് എന്റെ എല്ലാ ഉപദേശ വിഷയത്തിലും പൂർണ്ണമായും ശരിയായി തീരുവാനൊക്കെയാണ് ഞാൻ വേദപുസ്തകം പഠിക്കുന്നത്.
More important than parts of the body is life inside the body.
ഈ ശരീരത്തിന്റെ ഭാഗങ്ങളെക്കാളിൽ എല്ലാം പ്രധാനം അറിയിക്കുന്നത് ഈ ശരീരത്തിന് ജീവൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
Was used a dead giant lying here with all the parts of the body but no life.
അതെ, ജീവൻ ഇല്ലാതെ ഒരു വലിയ രാക്ഷസനെ പോലെ ഒരു വ്യക്തി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉള്ളവനായിട്ട് ഇവിടെ കിടക്കുന്നത് അവന് ജീവൻ ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം?
That is how some people glory in their doctrine. We all our doctrines are right.
അതുകൊണ്ടാണ് അനേകരും തങ്ങളുടെ ഉപദേശത്തെ കുറിച്ച് വളരെ പ്രശംസിച്ച് പറയുന്നത് ഓ ഞങ്ങളുടെ ഉപദേശങ്ങൾ എല്ലാം കറക്റ്റ് ആണ്.
But you're spiritually dead.
എന്നാൽ നിങ്ങൾ ആത്മീയമായിട്ട് മരിച്ചവരാണ്.
How do we know that?
എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്?
Their attitude is, what is the minimum I must give to God?
കാര്യം അവരുടെ മനോഭാവം ഏറ്റവും കുറഞ്ഞത് ദൈവത്തിന് എന്താണ് കൊടുക്കുവാൻ കഴിയുന്നത്?
There is another fellow with one hand missing.
ഇവിടെ മറ്റൊരാൾ ഒരു കൈ ഇല്ലാത്തവനായി.
But he's alive.
പക്ഷേ അവനിൽ ജീവനുണ്ട്.
And he's doing more with one hand than this dead man is doing.
ഈ ഡെഡ് ഈ മരിച്ച വ്യക്തിക്ക് ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ ഒറ്റ കൈ ഉള്ളവന് ഒറ്റ കൈ കൊണ്ട് പ്രവൃത്തി ചെയ്യുവാൻ കഴിയും.
Some of his doctrines are wrong.
ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ചില ഉപദേശങ്ങൾ തെറ്റായിരിക്കാം.
But his devotion to Jesus is far greater.
എന്നാൽ യേശുവിനോടുള്ള അവന്റെ സമർപ്പണം വളരെ ഉന്നതമാണ്.
Of course the best is to have all our fingers and toes and be full of life as well.
എന്നാൽ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കൈയും കാലും ഒക്കെ എല്ലാ അവയവങ്ങളും പൂർണ്ണമായിട്ടുള്ളതാണ് നാം ആഗ്രഹിക്കുന്നത്.
We must have right doctrines in everything.
എല്ലാ കാര്യത്തിലും നമുക്ക് ഉപദേശം എല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കണം.
More important than that is life in our body.
എന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്.
When it says by faith Abel offered a better offering.
ദൈവജനം പറയുന്നത് വിശ്വാസത്താൽ ഹാബേൽ കായേനിൽ നിന്ന് നല്ല ഒരു വഴിപാട് കഴിച്ചു.
Now you see what the meaning of that faith is.
ഈ വിശ്വാസത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക്
കാണാം. His faith taught him God deserves everything in my life.
അവന്റെ വിശ്വാസം അവനെ പഠിപ്പിച്ചത് ദൈവം എന്റെ ജീവിതത്തിലുള്ള എല്ലാം അർഹിക്കുന്നവനാണ്.
I will hold nothing back from him.
അവനിൽ നിന്ന് ഞാൻ ഒന്നും പിടിച്ചു വെക്കുകയില്ല.
I never forget one great servant of God saying this.
ഒരു ദൈവത്തിന്റെ വലിയ ഭക്തനായിരുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓർക്കുന്നു.
He died when he was 55 or 56.
55 56 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്.
But he had started serving God when he was about 15.
15 വയസ്സ് പ്രായമുള്ളപ്പോൾ മുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയിൽ തന്നെയായിരുന്നു.
And he was very sick towards the end of his life.
തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അവൻ വളരെ രോഗ അവലംബനായിരുന്നു.
He couldn't walk, he had to be in bed.
ശരിക്ക് നടക്കുവാൻ കഴിയാതെ ശയ്യാവലംബിയായിരുന്നു.
And when he lay in bed he said this.
അദ്ദേഹം ആ വിധത്തിൽ രോഗിയായി കിടക്കുമ്പോൾ പറഞ്ഞതാണ്,
He said, now I can't travel or do much.
ഇപ്പോൾ എനിക്ക് അധികം യാത്ര ചെയ്യുവാനും കൂടുതലൊന്നും പ്രവർത്തിക്കുവാനും കഴിയുകയില്ല.
But I thank God that in the days when I had health, I served God with all my heart.
പക്ഷേ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, എനിക്ക് ദൈവം ആരോഗ്യം തന്ന നാളുകളിൽ എന്റെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയും.
So now I have no regret because I am in bed.
അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ഖേദവുമില്ല.
One day you may be in bed.
ഒരു ദിവസം നിങ്ങളും തീർച്ചയായിട്ടും രോഗിയായി കിടക്കമേലാകുവാനുള്ള സാധ്യതയുണ്ട്.
I hope you'll be able to say then that day.
നിങ്ങളും അങ്ങനെ നിങ്ങളുടെ അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ?
Thank God in the days when I had health I gave everything to Jesus.
എനിക്ക് ആരോഗ്യമുള്ള നാളുകളിൽ എന്റെ പൂർണ്ണ ആരോഗ്യവും സമയവും ഒക്കെ എന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയണം.
10 people like that in CFC is better than 1,000 people who are half hearted.
അങ്ങനെയുള്ള 10 പേര് സി എഫ് സിയിൽ ഉണ്ടെങ്കിൽ അതെ, അർദ്ധമനസ്കരായ 1,000 പേരുള്ളതിനെക്കാട്ടിലും നല്ലതാണ്.
Joshua and Caleb, 2 people, meant more to God than the 600,000 who did not want to enter Canaan.
അതെ, 600,000 പേര് കനാനിൽ കടക്കുവാൻ കഴിയാത്ത 600,000-ത്തെക്കാട്ടിലും 2 പേര് കാലേബിനും യോശുവയ്ക്കും അവിടെ കടക്കുവാൻ കഴിഞ്ഞ അവരാണ് പ്രസക്തരായ.
God has always worked through few people.
പലപ്പോഴും ദൈവം ഇങ്ങനെ ചെറിയ ചുരുങ്ങിയ വ്യക്തികളിൽ കൂടിയാണ് ദൈവം പ്രവർത്തിച്ചിട്ടുള്ളത്.
One Abel.
ഒരു ഹാബേൽ.
One Enoch who walked with God.
ഒരു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവൻ.
One Noah who could save the whole world.
ഒരു നോഹ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ പ്രാപ്തനായവൻ.
One Moses.
ഒരു മോശ.
Nobody else could deliver Israel.
മറ്റാർക്കും ഇസ്രായേലിനെ വിടുവിക്കുവാൻ കഴിഞ്ഞില്ല.
Two Joshua and Caleb who could go into the promised land.
വാഗ്ദത്ത ദേശത്തെ പ്രവേശിക്കുവാൻ കഴിഞ്ഞ യോശുവയും കാലേബും എന്ന 2 പേർ.
One David could kill Goliath when all the armies of Israel could not kill him.
ഇസ്രായേലിന്റെ സൈന്യത്തിന് മുഴുവനും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് എന്ന ഒരൊറ്റ വ്യക്തിയാണ്.
In the midst of so many false prophets, one Jeremiah who stood for the truth.
അനേക കള്ളപ്രവാചകന്മാരുടെ മധ്യത്തിൽ ഒരൊറ്റ ഒരു പ്രവാചകൻ, നല്ല യഥാർത്ഥ ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ജെറമ്യാവ് നിന്നു.
It's been like that through the years.
എല്ലാ കാലങ്ങളിലും അങ്ങനെയായിരുന്നു.
And in CFC churches we want to raise such people.
അങ്ങനെ ഉള്ളവരെ ഉളവാക്കുവാനാണ് CFC ചർച്ചിലുള്ള
men and women who are wholehearted for God.
കർത്താവിനു വേണ്ടി പൂർണ്ണ മനസ്സോടെ നിൽക്കുന്ന യുവതി യുവാക്കന്മാരെയാണ് ദൈവം.
I want to be like that till the end of my life.
എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും അങ്ങനെ ഒരുവനായി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I don't say, Lord, keep the same fire burning in me till the end of my life. I say, let it be more as I go on.
ഞാൻ ഒരിക്കലും പറയാറില്ല, കർത്താവേ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ തീ കെടാതെ നിർത്തണേന്ന്. അങ്ങനെയല്ല, കർത്താവേ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ തീ അധികമായി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കണമേ.
I must be more zealous, more wholehearted and more totally for God than I was when I started out.
കർത്താവേ ഞാൻ തുടങ്ങിയതിനേക്കാൾ അധികമായിട്ട് കൂടുതൽ പൂർണ്ണ മനസ്സനായി കൂടുതൽ ശക്തിയോടെ കൂടുതൽ അഭിഷേകത്തോടെ നിനക്ക് വേണ്ടി
ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We want the fire in our churches to burn brighter and brighter as we reach the coming of the Lord.
കർത്താവിന്റെ വരവിന് മുമ്പായിട്ട് ഞങ്ങളുടെ സഭയുടെ മധ്യത്തിൽ യഥാർത്ഥമായി ദൈവത്തിന്റെ അഗ്നി കത്തി ജ്വലിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I pray you'll be like that.
നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Dear brothers and sisters,
priya sahodari sahodarmare,
don't let this be a temporary stirring in your heart.
ide thalkaligamayite ningada hrudayathine oru ilakkam mathram ee messages kondu undagirathu.
Take some decisions,
chila thirumanangal ningal edukkendirikkunu,
and say, Lord, I want to stick to them in the days to come.
കഥാവെ, വരുന്ന ദിവസങ്ങളിൽ ഇന്ന് ഞാൻ കേട്ട അതിനനുസരിച്ച്, ആ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
കർത്താവെ, ഞാൻ വീണുപോയെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പിന്നെയും മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു.
I want my life to count for you.
കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി എണ്ണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And I want to bring up my children to live for you.
കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Please fill me with the Holy Spirit.
നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ.
And help me and my family to live for the glory of God.
ദൈവനാമത്തിനു വേണ്ടി ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ.
Pray in Jesus' name.
യേശുവിൻ്റെ നാമത്തിലെ പിതാവേ, ആമേൻ.